ഉണ്ടോ ഉദ്ധാരത്തിന്റെ സുജൂതി കഴിഞ്ഞ ഉടനെ ചെയ്യുന്ന കർമ്മമാണ് പദയാ. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു തെറ്റിയെ ചെല്ലാൻ, ഒരു തെറ്റിയെങ്കിലും ചെല്ലാനാണ് പള്ള പറഞ്ഞത്. നമ്മൾ ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിന് മുഴുവൻ ചെയ്യാണ്ടേ? അങ്ങനെ ചെല്ലി മസീഹ് തെറ്റാര് ഇവിടെ എത്തിയിരുന്നാലും സുബ്ഹാനല്ലാഹില്ല, സുബ്ഹാന റബ്ബില്ല, സുബ്ഹാന അല്ലാഹുമ്മയില്ല, സുബ്ഹാന റബ്ബിയൽ അലീമില്ല, അതിനില്ല, ഒന്നുമില്ല. അള്ളാഹു പ്രത്യേകമായിട്ട് സ്ഥലം നിർണയിച്ച് പറഞ്ഞതാണ് സുജൂദ് കഴിഞ്ഞിട്ട് അവസാനത്തെ ഇരുത്തോ നിർത്തം ഉണ്ടാവട്ടെ. ഇരുന്നിട്ടാണ് പക്ഷെ ഓണമല്ലോ, നമസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ പോലെ. അപ്പൊ നിസ്കാരത്തിന്റെ ടൈമാകുമ്പോ അവിടെ തന്നെ ഇരിക്കാം. സുജൂദ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാന്ന് പറഞ്ഞ പല ആളുകളോ അതൊക്കെ പറഞ്ഞിരിക്കാം. അതെല്ലാം സുജൂദ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇങ്ങനെ എത്തിയില്ല, അവിടെ ഇരിക്കണ, അവിടെ തന്നെ ഇല്ലാതെ. സുജൂദ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മനസ്സിന് പോണ്ടേ അവിടുന്ന്? ആ പോവാൻ വേണ്ടി ഇരിക്കണ്ടേ? ഇരുന്നേറ്റത്തിൽ ഇരിക്കാം. ആ ഇരുന്നപ്പൊ തന്നെ പറഞ്ഞ പണി വേഗം ചെയ്താണ് ആ തൃപ്തി ചെയ്യില്ല എന്നുള്ള പണി. അങ്ങനെയാണ് സുജൂദ് കഴിഞ്ഞിട്ട് ഇരുന്നത് നമ്മൾ തൃപ്തി ചെയ്തത്. അത് പറയുന്നതാണ്, അത് പറയണമെന്ന് പല ആൾക്കാരെ പറയണം, വേണമെന്നില്ല. അപ്പൊ സുജൂദ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാം, ഇരുന്നത് തൃപ്തി കാണില്ല. എങ്ങനെ തൃപ്തി ചെയ്യേണ്ട അമ്മ ഇറങ്ങിയെന്ന് പറഞ്ഞാലോ വേറെയും ഭംഗിയായ ഒരു തൃപ്തിയിൽ വേറെ സമഗ്രമായതൊന്നും കണ്ടെത്താനില്ല. എല്ലാം ഒരുങ്ങിട്ടുണ്ട്. അയ്യാത്തിനെ പറ്റി പറഞ്ഞാലോ പറഞ്ഞാൽ എന്തൊക്കെ വന്നു പോയത്തിന്റെ ഉടമയായ അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാണ്. പക്ഷേ ശിഖാരികൾ അവരെ സംബന്ധിച്ചുള്ള ആരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെല്ലാം എന്റെ ഞാൻ പരിശുദ്ധനാണ്. ലോകത്തിലുള്ള സകല സത്യദൂതന്മാർക്കും അഭിവാദ്യം. ഓ ചില ഭംഗിയായ ലോകത്ത് ഈ ലോകത്ത് വന്ന ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ, ഏതെല്ലാം സത്യദൂതന്മാരുണ്ടോ, അവർക്ക് മുഴുവൻ എന്റെ അഭിവാദ്യം. ഒരു മതക്കാരോടോ ഒരു മതാചാര്യനോടോ യാതൊരു വിദ്വേഷവും ഇരിക്കില്ല. ദൈവത്തിന്റെ മുമ്പിലുള്ള വലിയൊരു പ്രാർത്ഥന കഴിഞ്ഞ് ഞാനിത് പുറത്തു വന്നു. എല്ലാ പ്രവാചകന്മാർക്കും മധുവാദ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറത്തു വന്നത്. സർവലോക പരിപാലകനായ അള്ളാഹുവിനാണ് സകല സ്വത്വവും എന്ന് പറഞ്ഞിട്ട് സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയുടെ അവസാനം അത്രയും അറിയിക്കുമല്ല ഒരു റൂമിൽ നിസ്കരിക്കുന്ന ഒരുത്തൻ അത്രയും അറിയിക്കും, അത്രയും അറിയിക്കുന്ന ആരോടായി പറയണത്? അതാരെ പഠിപ്പിച്ചത്? അല്ല പറഞ്ഞു അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും പറഞ്ഞു. അല്ല പറഞ്ഞു അപ്പൊ സലാമു അലൈഹി മുർസലീൻ നല്ലൊരു സലാമു ഖുർആനിലെ ആയി പറഞ്ഞോടെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സത്യവിശ്വാസികളുടെ അവസാനത്തെ പ്രാർത്ഥന, പ്രാർത്ഥനയുടെ അവസാനം ഇങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെ പഠിച്ചത്? അള്ളാഹു എത്ര ഭംഗിയായിട്ടാണ് പഠിപ്പിച്ചത്? നിങ്ങളുടെ അവസാനത്തെ പ്രാർത്ഥന ഉണ്ടാവണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അവസാനിപ്പിക്കണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് ഖുർആന പാരായണം ആരംഭിക്കും വേണമെന്നൊക്കെ അല്ല പഠിപ്പിച്ചു വന്നു. അപ്പൊ നമ്മളെടുത്ത് അവസാനം അൽഹംദുലില്ലല്ല, അവസാനം സുബ്ഹാനല്ലാഹ്, ആദ്യം ബിസ്മില്ലാഹ്. ഈ അവസാനത്തെ അത്തരാം അനയിക്കും എന്ന് പറഞ്ഞത് അത്തരാം അനയിക്കും അപ്പുറപ്പുറം പറയണത് മുടക്കിയതിന്റെ പേരിലാണ് തനിയും വാരില്ല എന്ന് പറഞ്ഞ കുറാ സുന്നത്തുകാരെ അനുഭവിക്കുന്നത്. അത്രയും കേട്ടോ, തനിയുണ്ട് വാരും അതാണ് പരിപൂർണ സഹിയ. അതോടൊപ്പം നമ്മള് എന്താ ചെയ്യുന്നത്, അതുകൂടെ ഒന്ന് എഴുതിട്ട് ഒരു മണിക്ക് കൃത്യം ഒരു മണിക്ക് ഇടവേളക്ക് ഭക്ഷണം കഴിക്കണം. മറ്റുള്ള നൂറ് കഴിക്കാത്ത ആൾക്കാർക്ക് തുറന്നു പറയാം, ഞാൻ നൂറ് കഴിക്കൂടെ ഞാൻ ഉപയോഗിക്കാൻ പോയാൽ അപ്പൊ തന്നെ അത്ര കറങ്ങിയെ ഉച്ചതിരിഞ്ഞ അവിടെ മുതൽക്ക് വൈകുന്നേരത്തെ അത്താണ് തിരിക്കാതെ തിരിഞ്ഞ അവിടെ മുതൽക്ക് അത്താൻ. അതായത് എല്ലാവരും ഓർക്കരിക്കുമ്പോ നമുക്ക് എത്ര ആയിരുന്നു, അപ്പൊ രണ്ടും ഒന്ന് 12:30 മുതൽക്ക് ഉച്ച തിരിഞ്ഞ നൂറ് പണം കൊടുത്താൽ പിന്നെ ഊന്ന് വരെ അത്ര തിരിക്കേണ്ട സമയമാണ് എന്നെ പോലുള്ളവർക്ക്. അത് മൂന്ന് മണിക്കാവാം പക്ഷെ സാധാരണ പ്രായിക ടൈം 5 മണിക്കല്ല. അസ്ഥിരി നാല് സ്ഥലത്ത് കൂടാൻ പറഞ്ഞു അസ്ഥിരി. അത് നാരായണാമത്തിന്റെ അവസാനത്തെ ഭാഗമാണ് അസ്ഥിരി എന്ന് പറഞ്ഞു. 5 മണിക്ക് അതാണ് സാധാരണ ടൈം സൗകര്യമുള്ളൂ. ഇല്ലെങ്കിലോ 12:30 വേറൊന്നുണ്ട്. സുഹൃത്ത് നിസ്കരിക്കുന്നവർക്കും സുഹൃത്തിന്റെ കൂടെ അച്ഛനും അച്ഛന്റെ കൂടെ സുഹൃത്തൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യമാണ്. ഒരു അധ്യക്ഷനുണ്ട് ജന്മാഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അധ്യക്ഷനുണ്ട്. അതിനിങ്ങനെ ഒരു കാര്യം പറ്റി ഏറ്റവും ചെയ്യാന്നില്ലാതെ സമയം അവർക്കും 3 നേരം സമയം ഇതിലെ പേർക്ക് 3 നേരം ഉള്ളൂ. ആ തയ്യാറെന്ന് പറയട്ടെ, നേരത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് രണ്ടാമത്തെ പ്രഭാഷണത്തിൽ പറയാം. പ്രഭാഷണത്തിൽ പറയാം അസഹ്യാത്തിനെ പറ്റി പറ്റില്ല പറയുന്നത്. രണ്ടാമത് പറഞ്ഞാൽ അസഹ്യാത്തിന്റെ സമയം പറയുന്നത് അസഹ്യാത്ത മുബാറക്കാത്തില്ല അഭിവാദ്യങ്ങൾ എല്ലാ അഭിവാദ്യങ്ങളും അനുഗ്രഹീതമായ എല്ലാ അഭിവാദ്യങ്ങളും അള്ളാക്ക് അള്ളാക്കതിന്റെ ആവശ്യമില്ല. അള്ളാക്ക് ഈ അഭിവാദ്യങ്ങളുടെ ആവശ്യമില്ല. അള്ള അങ്ങോട്ട് ഇങ്ങോട്ടാണ് അഭിവാദ്യം തരുന്നത്. സലാമുലൈക്കും മുർസലീം എന്ന് പറഞ്ഞാൽ അഭിവാദ്യം, അഭിവാദ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നന്മ നേരാൻ, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നന്മ നേരാൻ, സുരക്ഷിതത്വം അർപ്പിക്കാൻ. അസുഖാക്കപ്പെട്ട നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ രക്ഷ, നമ്മുടെ പ്രാർത്ഥനയാണോ വേണ്ട, നമ്മളെ മുഖത്തടിക്കാവുള്ള അഭിവാദ്യങ്ങളും ഉള്ളാക്കിയിരിക്കാൻ അള്ളാഹു കരുന്ന ആവശ്യം കേട്ടോ. കുറ്റകൾ അവസാനിച്ചു, അതിനെക്കാണ് വിജയരാജ് പറയുന്നത്. ആ സ്ത്രീ ബാധ്യതയിലായി അത് ആ സ്ത്രീയുടെ എല്ലാ സ്ത്രീബാർക്കും അള്ളാഹാണ് എന്നാണ് മറ്റൊരു എന്തൊരു കുറ്റകളപ്പൊ പറയുന്നല്ലോ. സ്ത്രീബാർന്ന് പുതുതായി 21 സ്ഥലത്തും സ്ത്രീബാദിന്റെ അർത്ഥം എന്താ പറയുന്നത്, നല്ല ജീവിതം, നല്ല നല്ല സ്ത്രീകൾ, നല്ല ഭോഗവസ്തുക്കൾ, നല്ല സമ്പാദ്യങ്ങൾ. നാല് മനസ്സിലായില്ലേ, നല്ല സ്ത്രീകൾ, നല്ല ജീവിതസാധനങ്ങൾ, നല്ല ഭോഗവസ്തുക്കൾ, നല്ല സമ്പാദ്യങ്ങൾ. ഇതെല്ലാം കൂടി അള്ളാഹ് ഇരിക്കട്ടേതാണ്. അള്ളാഹ് എന്തിനാ പറഞ്ഞത്, കൈകളിൽ പണികളും പറ്റി അതാണ് അപകടം മുഴുവൻ പെട്ടതല്ല. അള്ളാഹിരിക്കട്ടെ എന്ന് അള്ളാഹിന്റെ മുമ്പിൽ നിന്നിച്ച് പറയുമ്പോ നല്ല നല്ല സ്ത്രീകളും നല്ല ജീവിതസാമാനങ്ങളും ബിരിയാണി നീച്ചോറും ഒക്കെ അള്ളാഹിക്കട്ടെ എന്നാ പോയി പറയുന്നത്. അല്ലെങ്കിൽ അഡ്രസ്സും കൊയ്യത്തൊക്കെ നല്ല നല്ല ജീവിതസാധനപ്പെടാവോ, നല്ല നല്ല ജീവിതസാധനമൊക്കെ അള്ളാഹിക്കട്ടെ. എന്തിനാ നമ്മള് നല്ല പൂജാരികളും പോയിട്ട് പാഴും പഴം ദൈവത്തിന് പറയുമ്പോ ചികിത്സിക്കാൻ കിട്ടുമ്പോഴാ, പാഴും പഴം നല്ല സാധന ദൈവത്തിന് വേറെ മണ്ഡലത്തിലൊക്കെ അമ്പലത്തിലൊക്കെ ചിലപ്പോ കൊണ്ടു കൊടുക്കാറുണ്ട് ദൈവത്തിന് പറഞ്ഞിട്ട് നല്ല സാധന പറഞ്ഞിട്ട്. അത് കുട്ടിയിട്ടാണ് ആവശ്യമില്ലാത്ത നമുക്ക് നമ്മൾ പറയും. എന്തിനാ നമ്മള് പറഞ്ഞത്, നമ്മള് പറയുന്നിട്ട് എല്ലാ നല്ല സാധനവും പാഴും പഴം മാത്രമല്ല ചെയ്യാനും നീക്കൊരു സാഹചര്യം കാട്ടിക്കില്ലേ നമ്മളെ പണി അല്ലേ. അല്ല സകല പെണ്ണുങ്ങളും അതാണ്, സകല സമ്പാദ്യങ്ങളും അതാണ്, സകല ഭോഗവസ്തുക്കൾ ഭോഗമുള്ള പണി നന്നാക്കണം. ഭോഗം എന്ന പണിന്റെ ശക്തിയുടെ പണിയില്ലേ, അള്ളാഹ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭോഗമുണ്ടോ? ഈ ഭോഗവസ്തുവിനെ ണ്ടോ ഓരോരുത്തരും കേടുന്നു ഉണ്ട് പോയി ഓരോ പോയി എന്നല്ലാതെ ശങ്കരി വേറെ ഇല്ല. അത്ര ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിനോ ഇപ്പോഴും അങ്ങനെ തന്നെ ഇറക്കാം. അള്ളാഹുവിനോട് വസ്ത്രം തന്നെ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, വണക്കത്തോടും കൂടെ അത്രത്തോടും കൂടെ ദീനത്തോടും കൂടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞോട്ട് എന്താ പറയണമറിയോ? അയ്യാ നമ്മളെ സ്വകാര്യം പറഞ്ഞ് അല്ലെങ്കിൽ തരത്തിലായിട്ട് വേണം പറഞ്ഞ് പഠിപ്പിക്കുമ്പോ നമ്മളൊന്ന് ചോദിക്കണ്ടേ, എന്താ അബൂഹുറൈറ ഞങ്ങളുടെ രീതിക്ക് ബഹുമാനം വേണ്ടേ? അത്ര അറിയിക്കാൻ പറയാൻ പറയണം. അരിക്കുന്ന പറഞ്ഞാൽ എന്താ ചോദിക്കാം? പറഞ്ഞു പഠിക്ക ഈ സാധാരണക്കാരെ കണ്ടത്തിലാക്കാൻ വേണ്ടി ഓരോരോ സാങ്കേതിക പദങ്ങൾ കൊടുക്കുന്നത് അത് വലിയല്ല, ഇടവിശ്വാസമാണെന്നാണ്. അപ്പൊ എന്താ സംബന്ധിച്ച് വ്യാകരണ മുഖ്യ അങ്ങനെ ഒരു അധ്യായം ഇങ്ങനെ അധ്യയനം പറയും. ഈ അത്ര അയ്യുഹനബി പോലെ അയ്യുഹ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നില്ല ഒരു ഇർത്തിസാഫാക്കി നേരിട്ട് ആളെ നിർണയിക്കലേ ഉള്ളൂ, അയ്യുഹനബിന്റെ അർത്ഥം നിർണയിക്കലേ ഉള്ളൂ, വിളിക്കുകയാണ്. ഖുർആനൊന്ന് പഠിക്കട്ടെ. അയ്യുഹനബിന്റെ കൊട്ടാരത്തിൽ നിന്ന് അവിടുത്തെ ശിപാലി കൊണ്ട് വിളിച്ചു വിളംബരം ജീവിപ്പിച്ചു. യാത്രക്കാരെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കൊരു സഹായം കൊണ്ട് വിളംബരം ചെയ്തു ഉറക്കെ വിളിച്ചു നിങ്ങളെത്തുന്നു കേട്ടാ നിങ്ങൾക്കൊന്ന് വേറെ അയ്യോ നിങ്ങളെ സമ്മാനികളെ വേറെ നിങ്ങൾ മാറിയിരിക്കൂ ഒന്നാമതൊരു ഈ അയ്യോ എന്ന് പറഞ്ഞാൽ വിളിയല്ലാതെ പറയുന്ന അവരെ പറയേണ്ട പേരില്ല. അപ്പൊ പേരൊന്നും പറഞ്ഞത് ഞങ്ങളെ മനസ്സിലാക്കിട്ടുള്ളൂ പ്രാർത്ഥനയില്ല എല്ലാ പടിയും അള്ളാഹ്. പിന്നെ അവിടെ ചെന്നിട്ട് വലിയ പടി മാറി രാത്രി വിളിച്ചാൽ അപ്പൊ ഈ ലോകത്തിലുള്ള ആൾക്കാരൊക്കെ പരാമർശിക്കുന്ന അവസരത്തിൽ ലോകത്തിലെ സകല ആൾക്കാരും കേൾക്കുന്നുണ്ട്. അന്താരാഷ്ട്ര റേഡിയോ എവിടുന്ന കലാവിദ്യാലും അവിടുത്തെ റേഡിയോ എവിടുന്ന ഏത് ഭൂലോകത്ത് എവിടെ നിന്ന് കലാവിദ്യാലും ചെടി കേൾക്കുന്നു അബൂഹുറൈറ പഠിപ്പിച്ചു അതിന്റെ തീർച്ചയാണ് ചെയ്യാവുള്ളൂ. എവിടെ നിന്ന് ചെടി പറഞ്ഞു കലാവിദ്യാലും ചെടി കേൾക്കും അതിന്റെ അവകാശം ചെടി. അപ്പൊ അള്ളാഹിനെ പോലുള്ള കേൾവി ലഭിക്കുന്നുണ്ടെന്ന് നമസ്കാരത്തിൽ അബൂഹുറൈറ വിത്തിച്ചതിന്റെ രക്ഷമനാണ് ും പഠിപ്പിച്ചതോ അവിടെ ഒരു കുട്ടികൾ 35 സ്ഥലത്ത് സലാം ചൊല്ലന്റെ രൂപം ഇങ്ങനെയാണെന്ന് അവർ പഠിക്കുന്നത്. 35 സ്ഥലത്ത് എന്നെയൊക്കെ എല്ലാവർക്കും കാണാം. അപ്പൊ ഖുർആൻ പഠിക്കുന്നത് തുടങ്ങിയല്ലോ, ഇതൊക്കെ എന്റെ മുമ്പ് പറയുന്ന മറുപടി പറയണേ, ഇതൊക്കെ എന്റെ മുമ്പാകും പറയാനി മുമ്പ് ഖുർആൻ നോക്കുന്ന 1300 കൊല്ലം വരെ ഖുർആൻ പൂട്ടി വെച്ചു, പരിപാടി ഞാൻ പാടിക്കാൻ വെച്ചു. ഒരാളും പരിപാടി ചെയ്യുന്നില്ല, പരിപാടി നോക്കൂല, വായിക്കാൻ മുക്കില്ല, ഗ്രന്ഥങ്ങൾ ഒന്നുമില്ല. അപ്പൊ നോക്കിയില്ല, ഭാഷകളിലേക്ക് ഖുർആൻ പരിപാടി വന്നു, എല്ലാവരും വായിച്ചു പഠിച്ചു പഠിച്ചോട്ടില്ല. 35 സ്ഥലത്ത് കാണാം എങ്ങനെ കലാജിന്റെ ഖുർആനിന്റെ പറഞ്ഞത് സ്ഥലം പറഞ്ഞിട്ട് 35 സ്ഥലത്തും സലാം സലാം എന്ന് ആയിരിക്കുന്ന പ്രത്യേകം കൂടാതെ സലാം അലൈക്കും മാത്രമേ പറയാൻ അള്ളാഹു പറഞ്ഞുള്ളൂ. നമ്മളിപ്പോ ചെല്ലിക്കൊണ്ടല്ലേ, നമ്മളിപ്പോ കുറ്റക്കാരല്ല, അബദ്ധം കഴിയാതെ ഇല്ലാതെ ചെല്ലണ്ടേ, ചെല്ലിക്കൊന്നുമില്ല. പക്ഷെ അള്ള പറഞ്ഞ എന്താണ് പഠിക്കണ്ടേ? അള്ള നമ്മളോട് സലാം അലൈക്കും എന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞാലത്തെ അസ്സലാമൂനെ ചെല്ലാൻ പാടുന്ന അബൂഹുറൈറ പഠിപ്പിച്ച എന്നെ നമ്മൾ സ്വീകരിച്ചു. അള്ള 35 പ്രാവശ്യം പറഞ്ഞ് എന്തുകൊണ്ട് പഠിക്കത്തില്ല? നമുക്ക് കൂടാൻ പരിപാടി ചെയ്തില്ല, പഠിപ്പിച്ചു തന്നില്ല. 1300 കൊല്ലം അബൂഹുറൈറയുടെ പിന്നെയും കൂടി ഖുർആന്റെ പിന്നിൽ കൂടണമെന്നാ പോയി പറയുന്നത്. ഖുർആനിൽ പറയുന്നത് സലാം അലൈക്കും എന്ന് ചെല്ലലാണ് ഭംഗി, അതാണ് വേണ്ടത്. എന്നാ ഗുരുദേശം കടത്തി കൂട്ടാൻ കഴിയില്ല. സലാം പറഞ്ഞു ഇന്നത്തെ കഴിഞ്ഞാ പറഞ്ഞത് പിന്നെ നെസിന്റെ പേരിൽ സലാം ചെല്ലാം കൂടി കഴിഞ്ഞിട്ട് നമസ്കരിച്ച രാജ്യം പറഞ്ഞു വിടണ്ടല്ലോ. കുരുത്തക്കടി ഏതാണ്ട് പ്രധാനപ്പെട്ട ഇതിലുള്ള ഭവിഷ്യത്തുകളൊക്കെ മനസ്സിലായി. ഒരു സലാം ചെല്ലലും കൂടി കൂടുതലെന്ന് പറഞ്ഞേക്കാം. നമ്മൾക്ക് ഒരിക്കലും സലാത്ത് ചെല്ലണം. നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള 100 കോടിയിൽ 95 കോടിയും ഇപ്പൊ സലാത്തും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മാസം 3 ലക്ഷത്തിന് 100 സലാത്ത്, അതിൽ ആദ്യം 10 അവസാനം 10 നടക്കട്ട്. പിന്നെ സലാത്തോട് സലാത്ത്, പിന്നെ വേലാക്കാവിൽ സലാത്ത് ജാതി, പിന്നെ എന്താ പറയാ സലാത്ത് ജാതി അയ്യങ്കിലും കേട്ടോ. പക്ഷെ എന്തായി മാറിയത് എന്ന് നമ്മൾ നോക്കട്ടെ. എല്ലാവരും സലാത്ത് ജാതിയും സലാത്ത് സമ്മേളനത്തിലും സലാത്ത് യോഗത്തിലും നിസ്കാരത്തിലും ഒക്കെ നമ്മൾ സലാത്ത് വരുമ്പോ എന്താ പറയുന്നത്? അള്ളാഹും അള്ളാഹുവിന്റെ മനസ്സുകളും നെയ്ക്ക് സലാത്ത് ചെല്ലുന്നോ എന്ന സംബന്ധിച്ചും നമ്മൾ കേട്ടു ശ്രദ്ധിക്കണം. അള്ളാഹും അവന്റെ മനസ്സുകളും നെയ്ക്കിന്റെ പേരിൽ സലാത്ത് ചെല്ലുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ അള്ളാഹും അവന്റെ മനസ്സുകളും നെലിക്ക് സലാത്ത് ചൊല്ലുന്നു എന്ന് പറയുന്നതായി അള്ളാഹും ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹു മുസല്ലി അലാ മുഹമ്മദ് അല്ലാഹു മുസല്ലി അലൈഹി വസല്ലം എന്ന് ചൊല്ലുന്നു. എന്താ പോയി പറയുന്നത്? അപ്പൊ അള്ളാഹു ചെല്ലുന്നുണ്ട് പറഞ്ഞോ, അപ്പോഴാ കളിവെച്ച് അള്ളാഹു സലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് പറയാൻ പറ്റൂലല്ലോ. ആ പറ്റൂല, പറ്റൂല. അള്ളാഹും അവന്റെ മനസ്സിലോട് നെഞ്ചു സലാത്ത് ചെല്ലുന്നു എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹു അവന്റെ മനസ്സിലോടും നെഞ്ചു സലാത്ത് ചെയ്യുന്നു എന്നാക്കാം. കുഴപ്പമില്ല, അങ്ങനെ തന്നെ പറയാം. അള്ളാഹും അവന്റെ മനസ്സിലോടും നെഞ്ചു സലാത്ത് ചെയ്യുന്നു. എന്താ സലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വനമത്ത് ചെയ്യുക, കരുണ ചെയ്യുക, സലാത്ത് ചെയ്യാന്ന് അള്ളാഹു മരക്കോട് നിങ്ങളും എനിക്ക് കരുണ ചെയ്യണം എന്നായി. നിങ്ങളും കരുണ ചെയ്യണം, അതായി അവരും മരക്കോടും അവർക്കനുസരിച്ച് കർമ്മ ലഭിക്കുന്നത്. സത്യവിശ്വാസികളായ നിങ്ങൾ നിങ്ങൾക്കനുസരിച്ച് കർമ്മ ലഭിച്ച് നിങ്ങൾ ചെയ്യണം. ആരോടായി പറഞ്ഞത്? സഹാബികളോടാ പറയണത്. എന്താ കർമ്മ ലഭിച്ച് കർമ്മ ചെയ്യാനുള്ളത്? എന്നെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ നടക്കുന്നത് സംരക്ഷിക്കണം. നെടുക്ക് ചിലപ്പോ ദാരിദ്ര്യം പട്ടിണി കൂടും, അപ്പൊ പോട്ട് സഹായിക്കണം. പൈസ ഗോതമ്പോ സാറിന് എന്താ അമ്മയ്ക്കൊക്കെ തിന്നെ കൊടുത്തിട്ട് ഇങ്ങനെ പട്ടിയിട്ട് കൊല്ലരുത്. കൈയുള്ള ആൾക്കാർ അതാ സൂറത്തിന്റെ പറയാതെ സത്യവിശ്വാസികളെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നിധി അവരുടെ സ്വന്തം ശരീരത്തെക്കാളും അവരുടെ ധനത്തെക്കാളും ആശ്രയണം ശരിയായി ചമ്പണം. അതുപോലെ പട്ടികളെക്കാണെങ്കിൽ ആദ്യം ഒരു പട്ടിക എങ്ങനെ പട്ടികളാ പാടില്ല. ശത്രുക്കളോടുപോലെ എതിരെ ഓടിയെത്ത അങ്ങനെ ഓടിയെത്താത്ത പേര് വലതീശത്തിൽ പറഞ്ഞുപോയി. നെതിനെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത്, നെതിനെ നിങ്ങൾ സഹായിക്കണം. ഇതിന്റെ ധാന്യത്തിലും അവസ്ഥയിലും കഷ്ടപ്പാട്ടും ദ്രോഹ നിർത്തുന്നതൊക്കെ നിങ്ങൾ പ്രതിരോധ ശക്തി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് പറയാം ഇവിടെ പാർട്ടി ചെയ്യാൻ ആയിട്ട് നമ്മുടെ കാലരാകാനാണ് ചോദ്യം. സത്യവിശ്വാസികളെ നിങ്ങളുടെ ശബ്ദം നെതിന്റെ ശബ്ദത്തെക്കാൾ പൊക്കി പൊങ്ങി പോകരുത്. നിങ്ങളുടെ ശബ്ദം നെല്ലിന്റെ ശബ്ദത്തെക്കാൾ പൊക്കി സംസാരിക്കണമെന്ന് പറഞ്ഞു. നമ്മളോട് പറഞ്ഞ പണി ചെയ്യാ, ചെയ്യാൻ പറ്റാത്ത പണി ആരല്ലാതെ നമുക്ക് ചെയ്യണ്ട. നെല്ലിയോ സംസാരിക്കുമ്പോൾ എത്ര സമ്മാണെന്ന് പറഞ്ഞാൽ എഴുപതാണെന്ന് എവിടെ സമയത്ത് സാധിക്കുള്ളൂ, എവിടെ അവസരത്തിൽ രക്ഷിക്കണം പറഞ്ഞാൽ ചില കാലത്തെ സാധിക്കുള്ളൂ. നമ്മളൊന്നും ചെയ്യാറില്ല. അങ്ങനെ നെഗിയുള്ള സമയത്ത് ഇന്നത്തെ പോകണം, യുദ്ധത്തിന് വേണ്ടി സമ്മാനം ചോദിച്ചാൽ നമ്മൾ കൊടുക്കരുത്. നെഗിയോട് പറഞ്ഞാലും നമ്മൾ പറയുന്നത് നെഗിയോ പോയിട്ട് സമ്മാനം ചോദിക്കണം. നമ്മൾക്ക് യുദ്ധത്തിന് പോകണോ പോകണോ സമ്മാനം ചോദിച്ചാൽ നെഗിയാണല്ലോ. അപ്പൊ നെഗിയുടെ കാലഘട്ടത്തിലേക്ക് ബാധകാലത്തിലെ ശിക്ഷണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്ഥലാമല്ല തീരുമാനം അത് ഇവിടെ മനസ്സിലാക്കാം. അങ്ങനെ ഇനിയെല്ലാം നെഗിക്ക് കാരുണ്യം കരുണ ചെയ്യണമെന്ന് പറഞ്ഞ ദിവസം തെറ്റിമോ തെറ്റിയുക. നിങ്ങൾ എല്ലാവരും നെഗിക്ക് തെറ്റിമോ ചെയ്യണം. ചെലവിടെ കിട്ടട്ടെ, ഒരു ചെയ്യുന്ന കഴിയില്ല, ഒക്കെ തെറ്റിയെന്ന് പറഞ്ഞാൽ അക്ഷരത്തോടുകൂടി സർവസമ്മതത്തോടുകൂടി നെടിയുടെ രീതി തെറ്റിയുമോ തെറ്റിയുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശല്യമധാമന്യം അതൊക്കെ പഠിക്കട്ടെ, പോയിട്ട് പഠിക്കട്ടെ. സമ്മതിച്ചു കൊടുക്കാതെ ഉത്തരവുകൾ അംഗീകരിച്ചു കൊടുക്കുക, എന്റെ എല്ലാ ഉത്തരവുകളും അംഗീകരിക്കാതാണ്. അപ്പൊ എനിക്ക് നെഗിയായിട്ട് ഇനി എന്ത് വിധി പറയോ, ഇതൊക്കെ അംഗീകരിക്കണോ? നീ കൊണ്ടുവരണം അവൻ രണ്ടുപേരാ, ഒരു യുദ്ധത്തിൽ പോവാ രണ്ടുപേരാ, നീ മറ്റാ നാലുപേരാ, അപ്പടി ചികിത്സണോ? മറ്റൊരു ഇരുപത്തിനാല് ഉടമാണോ? ഇതൊക്കെ ലോകപ്രശ്നം, ചെറിയ പ്രശ്നമൊന്നുമല്ല ലോകപ്രശ്നം. എവിടെ നിന്ന് പഠിച്ചിരിക്കുന്നത്? ഞാൻ പഠിച്ചത് തെറ്റാണെന്ന് എനിക്ക് പറയാം. ആയിക്കോട്ടെ, ഞാൻ ഈ പറയുന്ന അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പത്ത് കൊലകൊമ്പന്മാരെ വിളിച്ചത്. ഈ പത്ത് കൊലകൊമ്പന്മാരെ വിളിച്ച് അതിനെ വിളിക്കാം. ഞാൻ ഇത്തരത്തിൽ കുറേക്കാലത്ത് പറയുന്ന മുസ്ലിങ്ങളെ കൊണ്ട് സമ്മാനത്തിൽ ജീവിക്കുന്ന എന്ന് നേരിട്ട് പറയാൻ വേണ്ടിയാണ് ഇവരെ ഇവിടെ രണ്ടാമത് ചോദിച്ചിട്ട് ഇവരെ വെല്ലുവിളിക്കാന്ന് വിചാരിച്ച അത്ഭുതപ്പെട്ടെ. വരുന്നില്ല, ഒരൊറ്റൊന്ന് വരുന്നില്ല. എന്താ കാരണം? സലാത്തിന്റെ അർത്ഥം പറയാൻ നിന്ന് കേട്ടു. എന്താ സലാത്തിന്റെ അർത്ഥം? അള്ളാഹു നമ്മളോട് പറഞ്ഞു സലാത്തിന്റെ ോട് പറഞ്ഞത് ആദ്യം അവസാനം ഇല്ല. ആയിരത്തി എണ്ണൂറ്റി അമ്പത് പേരായിട്ട് അവരെ കഴിയുന്നവരാണ്. ഈ അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാം, ഇന്നലെ ഓരോ സംരക്ഷിക്കപ്പെടുന്നതാണ്. ഞങ്ങൾ ഈ 100 കോടി 300 കോടി ചെയ്യുന്ന പണി മുഖ്യമന്ത്രി അവിടെ പ്രശ്നങ്ങളും ടങ്ങളിൽപ്പെട്ട ഒരു കൗമി ലോകത്ത് ആരെയും കണ്ടിട്ടുണ്ടോ? പിന്നെ അതൊക്കെ കയ്യിൽ ക്രിക്കറ്റാൻ പോയാലോ, ക്രിക്കറ്റാൻ തുടങ്ങിയാലോ ഇതിന്റെ വല്ല ഒഴിവുണ്ടോ? പള്ളിയിൽ ഇങ്ങനെ കയറി ഇറങ്ങിയാലേ ഒരു പണി വാർത്തി പാർട്ടിയൊക്കെ സമ്പാദിച്ചു വെച്ചതിന്റെ സ്വത്തുണ്ടെങ്കിൽ അതുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കാൻ ആളുണ്ടെങ്കിൽ ആ ചോറും ചാവും ഉണ്ടായപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോടാ. പള്ളിയിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ 2.5 മണിക്കൂർ ഇല്ല പണി, പള്ളി പോവുക, ഇറങ്ങി വരാം, ഇല്ല പോവുക, ചാടിക്കാം, ഇല്ല പോവുക. ഇങ്ങനെ രാത്രി ഉള്ള 10-8 മണി 9 മണിയോട് കൂടി സംസ്കാരം കഴിഞ്ഞ് വന്ന് കിടന്നു അങ്ങനെ സമ്മതിക്കുക. 10 മണിക്ക് അവിടെ ആകാശത്ത് ഇറങ്ങി വരും. അപ്പൊ മുതൽക്ക് തട്ടി നിൽക്കണം ബുഹാരി മുസ്ലിമ ഇങ്ങനത്തെ ഭൂമി ലോകത്തുണ്ടാവും. കിടന്നു വയ്ക്കൂട, പകലോ 5 നേരമായിട്ട് അങ്ങനെ ഒരു പണിക്കും പോകാൻ പറ്റില്ല, ഒരു മീറ്റിംഗ് നടത്താൻ പറ്റില്ല, ഒരു പഠിപ്പും പഠിപ്പിക്കാൻ കഴിയില്ല, ഒരു ഗവേഷണത്തിനും കഴിയില്ല. അങ്ങനെ 5 മണിയായിട്ട് പകരം മുഴുവൻ കഴിഞ്ഞ് രാത്രി ആദ്യം പോകാൻ കഴിഞ്ഞു. കിടന്നു നമ്മുടെ സമയത്ത് അള്ളാഹന്റെ വരവ് നേരം കൊടുക്കുന്ന വരം തിരിക്കണം എന്നാണ് അബൂഹുറൈറയുടെ കൽപ്പന. ഇതെവിടെ ഇരിക്കും ബുഹാരിയിലെ മുസ്ലിമില്ല, എവിടേക്കില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു മതം ലോകത്തുണ്ടോ? ഇല്ല. അപ്പൊ ലോകത്തിന് ഏറ്റവും മുന്തിയ മതമാണ് നിങ്ങൾക്ക് തന്നത്, ലളിതമാണ്, സൗകര്യപ്രദമാണ് എന്നൊക്കെ അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്. ലായ്പ്പറ്റി കുംഭാപുരത്തൻ ഇല്ലാന്നൊക്കെ അല്ല പറഞ്ഞു. പക്ഷേ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ യാതൊരു രക്ഷയില്ല, അതിന് തന്നെ നടക്കണം. അതുകൊണ്ടാണ് 100 കോടിക്ക് 75 കോടിയും ആ പരിപാടി വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അതിപ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. 100 കോടിക്ക് 75 കോടിയും നിൽക്കാൻ അവിടെ നിൽക്കട്ടെ, അത് ഏതാണ്ട് നടത്താൻ പറ്റിയതല്ല അത് തീരുമാനിക്കും. 125 കേടാണ് കത്തിൽ, അത് തന്നെ പറഞ്ഞ മാതിരി കഴിയും, പറഞ്ഞ മാതിരി നിക്കരിക്കാൻ കഴിയോ? 5 നേരം ബാങ്ക് കൊടുത്താൽ, ബാങ്ക് കേട്ടാൽ പട്ടിയിൽ പോകണം, ബാങ്ക് കേട്ടാൽ സീക്രട്ടില്ലേ ബാങ്ക് കൊടുക്കുന്നത്, പണി അല്ലെങ്കിൽ വീട് പൊള്ളിക്കുന്ന ബുഹറയുടെ പറഞ്ഞത് ബുഹാരിയിൽ മുസ്ലിമില്ല, വീട് വീട് പൊള്ളി വെച്ചിട്ട് ചാമ്പലാക്കി വന്നു. അപ്പൊ ബാങ്ക് കേട്ടാൽ ഉടനെ പള്ളിയിൽ പോണം, എത്ര നേരം? 5 നേരം പോണം. 5 നേരം ബാങ്ക് കേട്ടാൽ എല്ലാവരും പള്ളിയിൽ പോണം. ഓരോ മാനസികാർക്കുള്ള നിർബന്ധ നിയമം അതാണെന്ന് ബുഹാരി മുസ്ലിമിന്റെ അരീതിയിൽ കൂടി പഠിപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ ലോകത്തുണ്ടോ? ഒരു മഹത്തുകാരി, ഒരു സംഘടനക്കാരി, ഒരു ഗ്രൂപ്പുകാരി കാണൂല. പുരോഹിത ഗ്രൂപ്പ് കാണുമ്പോ വലിയൊരു കൂട്ടിൽ നിസ്കാരം ചെട്ടി തന്നെ ഇറങ്ങുന്ന ആൾക്കാർ നിസ്കാരത്തിന് കളിയാക്കാൻ വിചാരിക്കരുത്. അവരുടെ നിസ്കാരത്തിനാണ് ഞാൻ കളിയാക്കുന്നത്, അവരുടെ നിസ്കാരം കളിയാക്കേണ്ടതാണ് അവരുടെ പറഞ്ഞത്. അവരുടെ പറഞ്ഞ നിസ്കാരം നിസ്കരിക്കണത് എനിക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ അവരുണ്ടാക്കിയൊരു നിസ്കാര കണക്കനുസരിച്ച് അതിന് കെട്ടി തങ്ങി നടക്കുന്ന കൂട്ടരാ വരുന്ന അവര് നിലനിർത്തുമോ? 5 നേരം അവരെ നിലനിർത്തൂല. അവരെ നിലനിർത്തുന്ന എന്ത് വേണം വരും? ശരിക്ക് പൈസ കൊടുക്കും, പൈസ എണ്ണി 30-ാം ദിവസം പൈസ കൊടുക്കുമോ? എന്നാൽ ലോകത്തിലെ 15 ലക്ഷം പള്ളികളിൽ 15 ലക്ഷം മുസ്ലിംമാർ പണം കൊടുക്കും, 15 ലക്ഷം മുസ്ലിംമാർ നിൽക്കുന്നു. 2000 കോടി രൂപ കൊല്ലം എണ്ണി തീർത്താൽ കൊടുക്കണം 15 ലക്ഷം പള്ളിയിലേക്ക്. അത് ചെയ്തിട്ട് ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിലോ ഒരൊറ്റ കുട്ടി അവരും 5 നേരം പള്ളിയിൽ വന്ന് നിൽക്കാൻ തയ്യാറില്ല. ഇതാണ് സത്യം. അപ്പോ ഇങ്ങനത്തെ ഇടയിൽ പിടിച്ച് അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു പണി നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ അതിനും കുറച്ച് ഗൌരവപ്പെട്ട കാര്യമില്ലേ? അത് 5ോ 10ോ ചെയ്യാം. ചെയ്യുന്നത് മുഴുവൻ അവനെ കളിയാക്കുക, അവനെ കുരുകയില് ഇതിനെ ചെയ്ത പറയാ, ഇതൊക്കെ പറഞ്ഞാൽ തോന്നു, അതൊക്കെ പറഞ്ഞാൽ തോന്നു. അതുകൊണ്ടില്ല അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ അത് അള്ളാഹുവിനോട് സത്യം, ബഹുമാനം, ആദരവും ഒക്കെ കാണിക്കുന്ന നമസ്കാരമാവണ്ടേ? ഇല്ലെങ്കിൽ അള്ളാഹിന് പ്രതിഫലം തരുള്ളൂ. ഇത് തുടങ്ങിയാൽ ആദ്യം തന്നെ അള്ളാഹുവിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിസ്മില്ലാഹി കൊണ്ട് തുടങ്ങണം. ഓക്കെ അല്ല പറഞ്ഞാൽ കിട്ടില്ല, ഓത്ത് തുടങ്ങാൻ പറഞ്ഞാൽ പിന്നെ പറയാൻ നിന്റെ രാജന്റെ ബിസ്മി കിട്ടിയിട്ടാണ് ഓടിക്കാളേ എന്ന് അള്ളാഹ് തുടക്കത്തിലേ പറഞ്ഞു. ഈ രോഗത്തിലേക്ക് പോകാൻ അവതരിച്ച ആദ്യ ഘട്ടത്തിൽ തന്നെ അമ്മ പറഞ്ഞതാ. എന്നാൽ എത്ര കിട്ടി എന്ന് പറയുമ്പോ ഖുർആൻ ഏറ്റവും വലിയ വായന ഖുർആനല്ലേ, മുന്തിയ വായന. ആ ഖുർആൻ ഓതുമ്പോ പിന്നെ വിസ്തി വേണമെന്നത് പറയാനുണ്ടോ? പറയാനില്ല. ഈ കാരണോ കണ്ടോട് 114 പ്രാവശ്യം അന്നാണ് പറഞ്ഞത്. 114 പ്രാവശ്യം വിസ്തി ചെല്ലേണ്ട കോരം ഒരേ സ്ഥലത്തിൽ ഒരേ അക്ഷരത്തിൽ 114 സ്ഥലത്തിൽ 113 സൂറത്തിൽ 114 സ്ഥലത്തിൽ ചെയ്തു. അപ്പൊ അങ്ങനൊക്കെ അള്ളാഹു ഇത്രയും പുണ്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി പരിഗണനയോടുകൂടി അവതരിപ്പിച്ച ഈ വിസ്തി നമസ്കരിക്കാൻ നിന്നാൽ ഒരച്ചപ്പള്ളിയിലും അതുറക്കെ ചെല്ലിപ്പോകരുത്. ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ്, ഓരോ മുസ്ലിമിന്റെയും മുദ്രാവാക്യമാണ് വിസ്തി. അള്ളാഹുവിന്റെ പ്രധാന വിശേഷണം അതിലുണ്ട്. ഇതെല്ലാവരുടെ പ്രധാന പള്ളിയും അത് പ്രഖ്യാപിക്കാനാണ് എല്ലാ പള്ളികളിലും 15 ലക്ഷം പള്ളികളിലും 100 കോടി മുസ്ലിങ്ങളുടെ 100 കോടി മുസ്ലിങ്ങളും അത് പ്രഖ്യാപിക്കേണ്ടതാണ്. എന്താ പറയുന്നത് അറിയോ? അബൂ ഹുറൈറയുടെ ആൾക്കാർ എന്താ പറയുന്നത് അറിയോ? വിസ്മി ഏതായാലും ഉറക്കത്തില്ല എന്നുള്ള പരിപാടി നമുക്ക് വിട്ടിട അത് നിങ്ങളുടേതായാലും കാരണം ആരുടെ ഇസ്ലാമിന്. അത് മാത്രം വലിയൊക്കെ പള്ളിയിലോ മക്കത്തെ പള്ളിയിലുള്ള പോലും വിസ്മി ഉറക്കെ പറയുന്നത് കേൾക്കാൻ പാടില്ല. അഥവാ ചെല്ലുകയാണെങ്കിൽ പതുക്കെ ചെല്ലിക്കോ, ചെല്ലാതിരിക്കാൻ വേണ്ടത്. കാരണം അവിടെ വേറെ ചെല്ലുന്നതിനെ പണിയുന്നത് അപ്പൊ പറയാം. അതുകൊണ്ട് വിസ്മി ചെല്ലാതിരിക്കാൻ വേണ്ടത്. അഥവാ നീ ചെല്ലുകയാണെങ്കിൽ പതുക്കെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ട ഇത് നമ്മുടെ ഭൂരിഭാഗം ആളുകളും സ്വീകരിച്ചിട്ടില്ല, ഞാൻ ഉപദേശം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും വിസ്മി ഉറക്കെ ചെല്ലാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് പണം കിട്ടുന്ന ആൾക്കാർക്ക് വിസ്മി ചെല്ലാൻ പാടുണ്ടോ? ഒരു വർഗവിദ്വേഷം കൊണ്ട് പറയാൻ വിചാരിക്കും കേട്ടോ. ഇവിടെ പണ്ട് മുജാഹിദ് മൗലവിമാരൊക്കെ സാധാരണ എനിക്ക് ധാരാളം പറ്റിയാണ്. മുജാഹിദ് മൗലവിമാർ നേതാക്കന്മാരൊക്കെ ധാരാളം പറ്റിയപ്പെട്ടാണ്. അത് വിസ്മിയോട് മോലി അലിമോലി മൗലവി ജയമൗലി ഇവരൊക്കെ നിസ്കരിക്കുമ്പോ പാർട്ടിയോടും ആദ്യം വ്യക്തിയോട്ട് ജോറായിട്ടോടും ഉറക്കെ ഒരു തന്നെയാണ് അന്തരിച്ചായുള്ളൂ. പക്ഷെ അന്ന് സൗദി അറേബ്യയിൽ നിന്ന് പണം വരയ്ക്കാം റാജിത്തന്റെ സുഖാനായിട്ട് വരണ്ടിരിക്കാം. ഇവിടെ റാജിത്തക്കാരോട് വരണില്ല, അപ്പൊ വിസ്മിക്ക് യാതൊരു കേടുണ്ടായിരുന്നില്ല. റാജിത്തക്കാര് പണം തന്നിട്ട് പടി ഉണ്ടാക്കാൻ നോക്കുമ്പോ അതിന്റെ ഉദ്ഘാടനത്തിന് അവിടുന്ന് വിസ്മി കണ്ട റാജിത്തക്കാരൻ ഉദ്ഘാടനത്തിന് വന്ന അയാൾ വിസ്മിയിട്ടില്ല. പിന്നെ ചിത്രത്തെ കൊല്ലം വീട് ചെറുപ്പോ അപ്പോഴുള്ളവർക്ക് ചെല്ലാൻ വയ്യ. എന്നാ കൊല്ലത്തിൽ ഒരിക്കലും ചെയ്യാൻ വെക്കാൻ മതി, അത് അതിനാൾക്കാർ ചെയ്യപ്പെടും. അപ്പൊ ഒട്ടാകെ വിസ്മിയാണ് കണ്ടാണ് ആളെ തീരുമാനിക്കും. ഏതുവത്തിൽ മജാറിന്റെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ ഇത് ഗുരുതരമായ ആരോപണമാണ്, അന്വേഷണം ഗുരുതരമായ ആരോപണമാണത്. അന്വേഷണം ആദ്യത്തെ കാരണമാണ് എന്റെ വിസ്മി കക്ഷ എന്ന് വന്നാൽ കാര്യം ചെയ്യാവൂല. അവിടുന്ന് തുടങ്ങി കുരുതകൾ അറുപത് ഏതെങ്കിലും നേരം തുറക്കുന്നു ആരോടില്ല, ആരും ആരോടില്ല. തുടങ്ങിയാൽ അത് ആരംഭിച്ചാൽ അള്ളാഹുവിൽ ശരണം പ്രാപിച്ചുകൊണ്ട് എന്നൊന്ന് പറഞ്ഞാലേ എന്ന് പറഞ്ഞു ഇല്ല. വേദം പറയാൻ 100 വേദം അന്ന് മുതൽക്ക് പറയണമെങ്കിൽ 100 സ്ഥലത്തും ആയതോടും അറുപത് ലഭിക്കപ്പെട്ടോ വലിയ രീതിയിൽ അറുപത് ലഭിച്ചില്ല. ഗുരുത്തക്കെട്ടിലെത്തണോ അറുപത് ലഭിച്ചില്ല. എന്നാൽ അങ്ങനെ ശ്രീമാനവജീയമായ ഒരു തെറ്റാനാണ് ഇതിലേക്ക് അവനെ പറ്റി അറുപത് ചെല്ലാൻ വേണ്ടി അന്ന് പറഞ്ഞത് കേട്ടില്ല. പക്ഷേ വേറൊരു തെറ്റാരുണ്ട് നമ്മൾക്ക് ആ തെറ്റാനെ പറ്റി അറിവ് തോന്നണം അത് നിർബന്ധമാണ്. എന്താ ഒന്നും കിട്ടിൽ മത്തിനർത്ഥം പരിഗണനായ താരത്തിന്റെ പിന്നെ കാക്കണം അറിവ് നന്നായി അവ പറഞ്ഞ അറിവ് തോന്നിയ പരിഗണനായ ഇസ്ലാമിക്ക് എന്ന് പറഞ്ഞത് അറിവ് തോന്നുകയും അതെവിടെ ഇക്കാലത്തിന്റെ അവസാനം അതുവരെ എന്തെങ്കിലും നല്ലത് പറയുന്നുണ്ടെങ്കിൽ അതും കൂടി അതിൽ കൂടിയാണ് കത്തിപ്പോണം. അക്ഷര ദുരിതം കണ്ടൊരു വാചകം അവസാനം കഴിക്കും. പിന്നെ ഇക്കാലത്തിൽ എല്ലാം പാടില്ലെങ്കിലും ഒരാമീനല്ലേ ആരുടെയാണത്? ഇതൊക്കെ പേര് പറഞ്ഞ പ്രശ്നങ്ങൾ വരികയാണ്. അക്കാലത്തെ സംബന്ധിച്ച് തന്നെയാണ് കാര്യമായിട്ട് സംസാരിക്കേണ്ടത്. അതിനുള്ള സംശയങ്ങൾ തീരുമാണോ നിങ്ങളൊക്കെ വന്നതോ? ചേർന്ന ആൾക്കാരെന്ന് എനിക്കറിയാം. ഇതൊക്കെ വന്നത് ഇത് ഗുരുതരമായ പ്രശ്നമാണ്. മൗലവിമാർക്ക് ഗുരുതരം തന്നെയാണ്, പക്ഷെ ഗുരുതരാണെന്നൊക്കെ സമ്മതിക്കാം. പക്ഷെ നമ്മൾക്ക് ഇത് ഗുരുതരമാണ്. നമ്മൾ ജിസ്മി ഓതണോ ഓതന്റെ, അവർ ഓതണോ ഓതന്റെ, ആമീ ചെറണോ ചെല്ലണ്ടേ, ഇതൊക്കെ നിശ്ചയിക്കുന്നതാവുമ്പോൾ നമ്മൾക്കത് അറിയണം. അപ്പൊ നിർബന്ധമായ കാര്യം ആമീന ഇവിടെയുള്ളതാ. ഈ ആമീന ആരുണ്ടാക്കിയതാണ്ടാക്കിയതാ അറബി ഭാഷയിൽ ആമീൻ എന്നൊരു പദം. അറബി ഭാഷയിൽ ഹിബ്രു ഭാഷ ഇത്രയും ഇന്ത്യ ഒരു ആവിയിൽ ഒരുപാട് കോടി മുസ്ലിങ്ങൾ നിത്യം ചെയ്യേണ്ട ചെല്ലേണ്ട ഒരു ആവിയിൽ അള്ളാഹെല്ലാം പറഞ്ഞാൽ പിന്നെ അറിയാനും വേണ്ട അനർജിയാനും വേണ്ട ചെല്ലേണ്ടതിന്റെ പദ്ധതിയുള്ളതിന്റെ പദ്ധതിയിലാമീനിക്ക് ഇതൊക്കെ സംശയിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. സ്വാധ്യായാമീനിക്കാമെന്ന ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും ആമീനിക്കാം. അതൊക്കെ നമ്മൾ പഠിച്ചോട്ടും, കുറച്ച് ആൾക്കാർ പഠിച്ച് നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖുർആനിന്റെ പല ബുക്കുകളിലും അത് പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും ആമീനിക്ക. ജൂതന്മാരുടെ പള്ളിയിൽ നിന്ന് ആരംഭിച്ചതാണ്, അങ്ങനെ ക്രിസ്ത്യൻ പള്ളികളിൽ കൂടി പോന്നു, അങ്ങനെ മൊഴാവിയുടെ കാലത്ത് മുസ്ലിം പള്ളിയിലും അത് കടന്നുപോയി. മൊഴാവിയുടെ കാലത്ത് ഹനീഫന്മാരുടെ കാലത്തില്ല. അപ്പൊ മൊഴാവിയയുടെ ഉപദേഷ്ടാക്കൾ ജൂതന്മാരായിരുന്നത് കൊണ്ട് ആമീൻ നിങ്ങൾ നിർബന്ധമായിട്ടും പള്ളികളിൽ ചെല്ലണം, ഭിത്തി ചെല്ലാൻ പാടില്ല എന്ന് ഉപദേശിച്ചത് ആരെ സ്വീകരിച്ചു? മൊഴാവിയാന്റെ പുരോഹിതൻ അബൂ ഹുറൈറ സ്വീകരിച്ചു. അബൂ ഹുറൈറയുടെ ആൾക്കാരായ സുന്നത്തുന്ന ജമാഅത്തുകാരെ മുഴുവൻ അത് നടപ്പിലാക്കി. അതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ആമീൻ. അപ്പൊ ഖുർആനില്ലാത്ത ആമീൻ, ഖുർആൻ പരിഹരിച്ച ആമീൻ, അർത്ഥം കൊണ്ടും ദൂഷ്യമുള്ള ആമീൻ നമ്മൾ ചെല്ലണമെന്നുണ്ടോ? അർത്ഥം കൊണ്ട് ദൂഷ്യത് അങ്ങോട് പറഞ്ഞ പ്രകാരം ചെയ്യണമേന. ഈ അങ്ങോരെന്നുള്ള സ്വഭാവം ഇല്ലാതിരിക്കണം. അങ്ങോട് പറഞ്ഞ പുരോഹിതൻ അങ്ങോട് പറഞ്ഞ പ്രകാരം സ്വീകരിക്കണമേ, ചെയ്യണമേ, തരണമേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങോട് പറഞ്ഞ പ്രകാരം എന്നാൽ എന്താണ് പറയണമെന്ന് ഈ പറയണതിലൂടെ പറയേണ്ടതൊന്നും അറിയില്ല. പിന്നീട് എന്താണ് പറഞ്ഞാൽ മതിയാണ്. അങ്ങനെയാണ് ജൂതന്മാർ ആമീൻ ഉണ്ടാക്കിയത്. ഇത് നമ്മൾ പോയി. അതുകൊണ്ടാണ് ഖുർആൻ ആമീൻ തന്നെ വർദ്ധിച്ചത്. വെച്ചല്ലേ ആമീൻ നല്ല അക്ഷരങ്ങളുള്ളൂ. ഖുർആനെ കൂട്ടിപ്പിടിക്കില്ല. ലോകം മുഴുവൻ പ്രചാരണം ഉണ്ടാക്കാൻ, പിന്നീടും പ്രചാരണം ഉണ്ടാക്കാൻ. പക്ഷെ അള്ളാഹത്തെ പറ്റാങ്കിൽ പല പ്രാർത്ഥനകളും ഖുർആൻ പറഞ്ഞു. നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞു ഉറഹം എന്ന ചില മുഖ്യം ഞാൻ എഴുതാം. സത്യ ഉഷിർ ഉറഹം എന്ന് എഴുതുന്നത് അള്ള പറഞ്ഞതാ. എന്ന് പറഞ്ഞാളേ അതള്ള പറഞ്ഞതാ, പറയാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് എഴുതാം ആമീൻ പറഞ്ഞാളേ ഒരൊറ്റ കിതാബിലൂടെ സാഹചര്യമില്ല. അള്ള എഴുതിട്ടില്ല, ഇനി എഴുതിയും പരിശീലിക്കുക. അള്ള പറയാത്ത എനിക്ക് പറയുന്നുണ്ടോ? അതാണ് ആമീൻ ജപ്രീക്കാൻ കാരണം. അപ്പൊ നമസ്കാരത്തെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ വരിക. അതിനുള്ള സംഭവം ഗ്രന്ഥങ്ങളിക്കുന്നത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ, ഖുർആന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ഖുർആൻ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ ആർക്ക് അത് വിശദീകരിച്ചില്ല. അത് വിശദീകരിക്കാം. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പൊതുവെ നമ്മളുടെ ഗുരുവൈദ്യന്മാര് മതപണ്ഡിതന്മാര് പറയുന്നതെന്താ? നമസ്കാരത്തെ സംബന്ധിച്ച് ഖുർആൻ നോക്കിയാൽ മനസ്സിലാവുക, മനസ്സിലാവുക. എല്ലാ പ്രശ്നവും വിചാരിച്ചെന്ന് പറഞ്ഞു. നമസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകം അല്ല പറഞ്ഞെന്താണെന്ന് മുന്നോട്ടോളൂ. ഖലാദ്യം രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതിലെ ഈ സൂക്തത്തിൽ പറയാം കാര്യം. ഈ രണ്ട് ഇരുന്നൂറിനപ്പുറമുള്ള ആത്മികൾക്കെതിരെ പ്രത്യേകത മനസ്സിലാക്കുന്ന ഒരു 2241 എന്ന് പറഞ്ഞ ഒരു ആത്മ ഇവിടെ അടുത്ത കാലത്ത് ഇന്ത്യയിലാകെ പ്രചാരമായി. എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്രയധികം പ്രചാരമായ ഒരായത്ത് വേറെ ഞാൻ ജീവനാംശത്തിന്റെ ആയത്തായിരുന്നു. അതിൽ മുസ്ലിമീകളും മമുസ്ലിമീകളും എംപിമാരും എംഎൽഎമാരും സകല രാഷ്ട്രീയക്കാരും ഒരേ മുതലക്കാർക്ക് മതാവിന്മാരും മലയാളത്തിൽ അറബിയും എഴുതി പഠിച്ചിട്ടാണ് ഇന്ത്യയിൽ ഒട്ടാകെ പ്രചാരമായ ഒരായത്താണ് രണ്ട് ഇന്ത്യത്തിലാക്കുന്നത്. അതേപോലെ പ്രചാരാക്കാൻ പറയാൻ പറയുന്നത് അതേപോലെ പ്രചാരാക്കാൻ ഒരായത്ത് അല്ല നേരത്തെ 2239 ഞാൻ പറഞ്ഞാല് മറ്റ് 249. അപ്പൊ 239 സൂക്തം ഇവിടെ ഇന്ത്യ പ്രചാരല്ല, ലോക പ്രചാരം. എന്താ കാരണം? എന്താ ഇതിന് പറയുന്നത്? ഇവിടെ എന്താ പറയാനുള്ളത്? സംസ്കാരത്തിന്റെ കാര്യം പഠിക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ നീതിന്റെ ശീലം നോക്കണം. നീതി പഠിപ്പിച്ചിട്ടുള്ളതനുസരിച്ച് സംസ്കാരം ശരിയാവുള്ളൂ. അപ്പോഴേ സംസ്കാരം കിട്ടുള്ളൂ. കുറാൻ നോക്കാൻ സംസ്കാരം കിട്ടൂലാന്ന് അവര് പഠിക്കും. അവരുടെ മരണം എന്താ നോക്കുക? അതാണ് ഇവിടെ അനുഭവം പഠിക്കും. അപ്പൊ കുറയാൻ നമസ്കാരങ്ങൾ ഓരോരുത്തരും നമസ്കാരങ്ങൾ പൊതുവേ ഒരു ധാരണ നിസ്കരിക്കേണ്ടാണ് അവരുടെ നിസ്കാരം. അഭിപ്രായത്തോട് കൂടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്രസയിലെ ഏറ്റവും പോയത് ഖുർആന്റെ തവണ ഖുർആനിൽ ഓരോ സൂക്തങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറയാം. അതേ വിഷയ നിസ്കാരത്തെ പറ്റി പിന്നെ പറയേണ്ടി വരുമ്പോ രണ്ടാമത്തെ കാര്യങ്ങൾ പറയും. അങ്ങനെ മൂന്നാമത്തെ ആയത്തിറങ്ങുമ്പോ മൂന്നാമത്തെ കാര്യം പറയും. അങ്ങനെ നിസ്കാരത്തിന്റെ 10, 15, 19 ആയത്തിൽ പറഞ്ഞ് തീരുമ്പോഴത്തെ നിസ്കാരങ്ങൾക്ക് ഒക്കെ തുടങ്ങി. അത് ഒരു അധ്യായത്തിൽ ഒരു ഭാവി ഒരു പഴയല്ല, ഖുർആന്റെ ചെയ്യതല്ല. ഇപ്പൊ നോക്കിയിരിക്കുന്നു. അപ്പൊ ഖുർആൻ നോക്കിയാൽ എങ്ങനെ കിട്ടാ? ഖുർആൻ നോക്കിയാൽ എങ്ങനെ കിട്ടാ? ഖുർആൻ നോക്കി ഇങ്ങനെ ഓർമ്മ ഓരോ ആശംസ്കാരത്തെ സംബന്ധിച്ച് പഠിക്കുന്നത് നല്ലത് പഠിക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഇപ്പൊ ഹോമിയില്ലാതെ അച്ചടക്കത്തോടു കൂടെ നിസ്കരിക്കാൻ വേണ്ടി അച്ചടക്കത്തോടുകൂടെ എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഇതൊരു സംശയം, അച്ചടക്കം എങ്ങനെ ഉണ്ടാവുക? അതുവരെ ഇപ്പൊ പറയുന്നത് അച്ചടക്കം എങ്ങനെയാണ് പറഞ്ഞത്? അച്ചടക്കം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ മുമ്പിൽ പോയിട്ട് ഒരു വേദദിവസത്തിന്റെ മുന്നിൽ പോയിട്ട് ഒരു ഗിരിദിവസം നിൽക്കുകയാണെങ്കിൽ അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ അക്ഷരമം അച്ചടക്കത്തിൽ നിൽക്കണമല്ല. ഇതാണ് അബൂഹനീഫ പ്രഗത്ഭനായ ഖുർആൻ പഠിക്കണം. മുമ്പ് പഠിക്കാമെന്ന് പറഞ്ഞിട്ടോ അത് വേറെ ഇമാമ പഠിച്ചിട്ടുണ്ട്. തെളിയോ? അപ്പൊ അച്ചടക്കത്തോടുകൂടി നിൽക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. മഹാരാജാവിന് മുമ്പിൽ പോയി നിൽക്കുക, പ്രാർത്ഥന കേൾക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കാം എന്നാണ് അബൂഹനീഫ കണ്ടുപിടിച്ചത്. മുച്ചിലെ മനസ്സിലാക്കാം. അച്ചടക്കത്തോട് ഒരാൾക്ക് അച്ചടക്കം ഇങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് അച്ചടക്കം കിട്ടണം, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെയ്യത്തിങ്ങനെ അച്ചടക്കം കിട്ടണമെന്ന് ഒരാൾ പറയുന്നത് ആയിക്കോട്ടെ, ശരി ഇവിടെ വെക്കണം എന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല. അച്ചടക്കം പറഞ്ഞ പറഞ്ഞോളൂ, ഇന്റെ അച്ചടക്കം ഇങ്ങനെ ആയിക്കോട്ടെ, ഒരാളെ അച്ചടക്കം ഇങ്ങനെ ആയിക്കോട്ടെ, പെട്ടെത്തിക്കാൻ വേണ്ടിയാ അച്ചടക്കത്തോടുകൂടെ നിൽക്കണം എന്നുള്ള പറയും. എന്താ അച്ചടക്കം? നമ്മളൊക്കെ മനസ്സിലാക്കുന്ന കഴിഞ്ഞു നിൽക്കും അർത്ഥമാക്കുന്നില്ല. കയ്യെല്ലാം കൂട്ടി വെക്കാൻ താഴെ നേരെ വേണ്ടത് തട്ടിച്ച് തട്ടിച്ച് ചേർത്തിട്ട് നെഞ്ചത്ത് കെട്ടി ആദ്യത്തെ പരിഷ്കരണം. ആദ്യത്തെ പരിഷ്കരണം വന്ന് വന്ന് വന്നിട്ട് നെഞ്ചത്ത് ഇപ്പൊ കൈ നോക്കിക്കൊണ്ടിരിക്കണോ? ബാധ്യം നോക്കാൻ സമയമല്ല, കഴിക്കപ്പെടുന്ന എവിടുക്കാൻ തെറ്റുന്ന നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ പരിഹരിക്കുകയല്ല, നമ്മുടെ ചിന്ത പോലെ കാട് കയറുന്ന രൂപം പറയാം. അപ്പൊ അച്ചടക്കത്തിൽ നിൽക്കാൻ ഏറിയത് ഇതുവരെ മതി. ഇവിടെ നിന്ന് കയറുമ്പോ പിന്നെ അച്ചടക്കല്ല കൃത്രിമ, പിന്നെ നമ്മൾ ചെക്കി നോക്കണം. അവിടുന്ന് പോയിട്ട് പിന്നെ അവിടെ പോയി എന്നറിയോ? ജാമ്യത്തിൽ അച്ചടക്കം, അച്ചടക്കത്തോടുകൂടെ നൃത്തം പറഞ്ഞ് പറഞ്ഞിട്ട് അത് ഇടത്തേ ഭാഗത്താണ് ഹൃദയം, അതിന്റെ മുകളിൽ ഉടങ്കൈ വേണം. അപ്പൊ ഇങ്ങനെ വെക്കണം എന്നായി ബന്ധമുണ്ടായി. ഇടത്തെ ഭാഗത്താളുടെ ഇടത്തേ ഭാഗത്തുള്ള ഓരോരുത്തരുടെ നെഞ്ചിനും കുത്തി ചെല്ലണം എന്നാ പറഞ്ഞ ജയിലാണ് കിതാബിന് എഴുതിയത്. വെറുതെ പറയുന്നില്ല, ഇവര് എഴുതിയില്ല. ഇടത്തേ കൈ ഇങ്ങനെ ആക്കിയിട്ട് എടുത്താണ് ഹൃദയം ഹൃദയം കുത്തി വെക്കണം. അപ്പൊ ഇങ്ങനെ വെക്കണം. അപ്പൊ കൈ മറ്റൊരു നെഞ്ഞ തൈ. അപ്പൊ ഇടത്തേ കൈ കൊണ്ട് ഇടത്തേ ഭാഗത്തുള്ള കൈ കൊണ്ട് കൊന്ന് കുത്തി. ഇനി അവസാനത്തെ അച്ചടക്കം, അവസാനത്തെ അച്ചടക്കം മറ്ററിയാത്തതാണ്. അതെങ്ങനെ അച്ചടക്കം? ഇടത്തേ കൈ വലത്തോട്ട് ചരിക്കണം. വലത്തുള്ളവനെ ചവിട്ടും പോണം. അതിന്റെ ചുരുക്കപ്പണം, അതിന്റെ ചുരുക്കപ്പണം. വലത്തുള്ള ആൾക്കാരെ മുഴുവൻ കാലും ഇടത്തെ കാലോട് ചവിട്ടണം, എടുത്തുള്ള ആൾക്കാരെ മുഴുവൻ ഇടത്തെ കൈയോട് കുത്തണം. ഇതാണ് പഠിക്കണം. ശരി, നാല് മതി. അതിലും ജയിൽ വെച്ച ശരിയായ ഇതൊക്കെ ഇതാണ് ഇനി ജയിൽ വെച്ചതാ ഞാൻ വെറുതെ പറയാം. അപ്പൊ ഞങ്ങൾക്ക് ഈ കുത്തും വേണ്ട, മറ്റേ നീന്തലും വേണ്ട. ശരിക്കും അപ്പോൾ അനിമ പറഞ്ഞു മാറി അച്ചടക്കത്തിലാണെന്ന് വെച്ചാൽ ആദ്യമാമ ചിന്തിച്ചു നോക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം അവിടെ കണ്ട നേരെ കെട്ടാൻ താഴെക്കണം എന്നൊക്കെ പറഞ്ഞ പ്രശ്ന തൂക്കിക്കോട്ടെ ഒരു തക്കത്തിൽ സാധ്യ ഇറക്കി തക്കത്തിൽ ഒന്നിനും കൊണ്ട തൂക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് മാണിക്യം അതേ പേര് ആഫ്രിക്കയിലൊക്കെ ധാരാളം ധാരാളം ആഫ്രിക്കയിലൊക്കെ മാണിക്യം അതേ പേര് അപ്പൊ അവർക്ക് കൈ തൂക്കിയെടുക്കും ഏതായാലും വിഷയം നടക്കണ്ട ജാഗ്രതപരവാസി ഒത്തരാത്തിൽ ഉത്സാഹമോടില്ലായി ഭാര്യയ്ക്ക് അച്ചടക്കത്തോടുകൂടെ നിന്നിട്ടാണ് നമസ്കാരം ആരംഭിക്കേണ്ടത് എന്ന് മനസ്സിലായിപ്പോ നിന്നിട്ടാണ് ചെയ്യേണ്ടത് സൂക്ഷ്മം ഇവിടെ പറഞ്ഞു എനിക്ക് പറയാം അതെ നിങ്ങൾക്ക് വലിയ ഭയം വന്നാലോ യുദ്ധത്തിൽ കൊല്ലുമെന്ന് ഭയം വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് ഞാനൊക്കെ അർത്ഥം വരുന്നത് യുദ്ധത്തിന് ആളെ കൊല്ലും എന്ന് ഭയം വന്നിടത്ത് ഓടിയിട്ട് നിൽക്കരുതാണ്ടേ കൊടുമ്പോ നിൽക്കരുതാലും നിന്ന് നിൽക്കരുതാലും തരണ്ടാവില്ല യുദ്ധത്തിന് ആളെ പിന്നാലെ ഓടി വെട്ടാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ പാർട്ടി ഹോദാന്ന് പറഞ്ഞാൽ ഓട്ടത്തിന് കിടത്തു ചെയ്യാൻ പോകും ഇവിടെ പാർട്ടി ഹോദി നിൽക്കാൻ പറഞ്ഞാൽ ഓടി യുദ്ധത്തിന് വാങ്ങിച്ച് ഓടി വരുമ്പോ പിന്നാലെ ഓടി വരുമ്പോ ഓടി അച്ചിരിക്കണം സമയത്തുമായി കേരളത്തിലുള്ള ഉന്നത പണ്ഡിതന്മാർ കഴിഞ്ഞിട്ടും എന്ന് അർത്ഥം വെച്ചു എന്നത് യുദ്ധത്തിൽ നിന്ന് ഭയപ്പെട്ടോടുന്ന അവസരത്തിൽ തിരിപ്പനിക്കാരൻ നിന്നിട്ട് നിസ്കരിച്ചാണ് ആ ഒരു കുമാരൻ അല്ലെങ്കിൽ ഉപഹാരപ്പുറത്തുകാരെ നിസ്കരിച്ചാണ് എന്നാണ് പറഞ്ഞ പറഞ്ഞത് ആരെ ഞങ്ങൾ മറുപടി ഈ മുഖ്യ മറുപടി നമസ്കാരത്തിന് നയിച്ചത് കുറേ നമസ്കാരത്തിന് നമസ്കാരം എന്ന് പറയുന്ന ഈ മുഖ്യ മറുപടി യുദ്ധ ഘട്ടത്തിൽ യുദ്ധവേളയിൽ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഒരൊറ്റ ആയിരുന്നു കുറിയില്ല എന്ന് മറുപടി കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് വീട്ടുന്നില്ല ലോകപുരോഹിതന്മാർ കൂടെ മേൽ ഏകകണ്ഠമായി നടത്തിയ കള്ളാരോപണം ഭൂമിയാക്കിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ട് അങ്ങനെ യുദ്ധഘട്ടത്തിൽ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഒരൊറ്റായത്വം കൂടാനില്ല എന്ന് പറഞ്ഞ് അനുസരിച്ച് പരത്തിന് മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഒരൊറ്റ പുരോഹിതം വീണ്ടുന്നില്ല കൃഷ്ണൻ എന്തെങ്കിലും പേടി തോന്നിയാലും പേടി തോന്നിയാലും തന്നെ വഞ്ചി തെറ്റുന്ന പേടി അത് പേടി തന്നെ വഞ്ചി തെറ്റിയാലേ നമ്മളെ ഉദ്യോഗം പോകും അപ്പൊ ഇവിടെ നിൽക്കുന്ന സമയം കിട്ടിയില്ല ബന്ധുക്കളും കൂടി വന്നിട്ട് അവർക്ക് അവരോട് യാത്ര പറഞ്ഞ എന്റെ ഇടയിൽ ഒന്നും സമയം കിട്ടിയില്ല അടുത്ത ഞാൻ ഗൾഫ് എടുത്തല്ല ബ്രൈനായിട്ട് അവിടെ അത് ഭൂമിക്കില്ലോ ഭൂതമതത്തിൽ നടന്നു നിർത്തിക്കാനുള്ള പ്രശ്നമില്ല അതുകൊണ്ട് നടന്നു നിർത്തിക്കുക എന്ന് ഖുർആനിൽ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് മാറ്റണം എന്ന് ബുഹാരിക്ക് പറയും ബുഹാരി മാത്രം ഇടപെടുന്ന മനസ്സിലാക്കുക മനസ്സിലാക്കണോ മനസ്സിലാക്കിയ ബുഹുറിനെ മാത്രം പഠിച്ചതോടെ ബുഹാരി ആരാണോ മനസ്സിലാക്കുന്നത് ബുഹാരി പറഞ്ഞു പരിഹാരൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്ന് നിസ്കരിക്കണം നിന്ന് നിസ്കരിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു എന്താ നീ പറഞ്ഞത് പൊങ്ങായി കാര്യം പറയുന്നത് നിന്ന് നിൽക്കണം പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് പേടിയായ പരിഹാരൻ അപ്പോൾ നിന്ന് നിൽക്കപ്പെടും ഇത് എന്ത് വന്നാലത് ഇത് സാഹിത്യാൻ കുറേനാതെ ലോക ചരിത്രം വഴി സാഹിത്യങ്ങളല്ല അതിന്റെ അള്ളാഹു ആദ്യം നിന്ന് നിൽക്കാൻ പറഞ്ഞു പിന്നെ അള്ള പറഞ്ഞു നിങ്ങൾക്ക് വല്ല പേടി തകർക്കം വന്ന അപ്പൊ നിന്ന് നിൽക്കരുതാണ് എന്ന് പറഞ്ഞു അള്ളാഹിക്ക് പറയാൻ പറ്റിയതല്ല ബുഹാരിക്ക് പറയാം കാരണം ബുഹാരി അപ്പൊ ഈ വിചാരിന്റെ അർത്ഥം ചെയ്യാമൻ എന്നാണ് ബുഹാരിന്റെ കിതാബിലെ ധൈര്യങ്ങളെ അതിന്റെ അർത്ഥം പറയുമ്പോൾ പരിചാരൻ എന്ന് പറഞ്ഞാൽ ആചരിതമാണ് എന്ന് പറഞ്ഞാൽ ആയിരുന്നതാണ് അതിന്റെ അർത്ഥം ഒരു ഹോജമാണ് ഇത് അഹോജ എന്ന് പറയണ്ട ഹോജക്കന്മാർ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥത വന്നാലോ ഗജവും ഡ്രൈവും വണ്ടി പ്രശ്നങ്ങളൊക്കെ തീർന്നു സ്വസ്ഥായിട്ട് അവിടെ ചെന്ന് കെട്ടി ചെന്നു അല്ലെ ഓഫീസിൽ ചെന്ന് അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് വിചാരിക്കാം സ്വസ്ഥായിട്ട് വന്നാൽ പിന്നെ നിങ്ങൾ എത്തിക്കണം കമാനക്കും പിന്നെ അവ പഠിപ്പിച്ചവരെ പിന്നെ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചമാരെ എടുക്കട്ടെ അള്ളാഹു എവിടെ പഠിപ്പിക്കൽ ഗുഹായില്ല അള്ളാഹു പഠിപ്പിക്കൽ മുസ്ലിം അള്ളാഹുവിന്റെ പഠിപ്പിക്കൽ സമയമില്ല ഒന്നുമില്ല അള്ളാഹു പഠിപ്പിക്കുന്ന സാധനമാണ് ഖുർആൻ ഇതിനാണ് അള്ളാഹു പഠിപ്പിക്കുക പിന്നെ നിങ്ങൾ അള്ളാഹു പഠിപ്പിച്ചമാരെ തന്നെ നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ട് അബൂഹുറൈറ എന്താ പറയണത് പഠിപ്പിക്കാരെ കിട്ടുള്ളൂ സർക്കാരില്ല അള്ളാഹു പഠിപ്പിച്ചമാരെ തന്നെ നെല്ലി നിസ്കരിക്കൊള്ളുന്നത് ശരിയാണ് പക്ഷെ നെല്ലി നിസ്കരിച്ച രൂപപ്പെടെ എഴുതി വെച്ചോ ഏഴ് വെച്ച് ആയിരത്തി മുന്നൂറ് കൊല്ലം നെല്ലിക്ക് യാതൊരു വർക്കമുണ്ടായിരുന്നില്ല ആയിരത്തി മുന്നൂറ് കൊല്ലം കഴിഞ്ഞ് രക്ഷപ്പെടാൻ വിചാരിക്കുന്നു പറഞ്ഞ് കൈ വേപ്പെട്ടിരുന്നു. അപ്പൊ നീതി ജീവിതാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് വേപ്പെട്ടാല് ആയിരത്തി മുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് നീതി ഇങ്ങനെ വേപ്പെട്ടാല് വേറെ അഴിക്കാരെങ്ങനെയാണ് ലേറ്റി പറഞ്ഞ മാതിരിയാണ് ഈ പഠിച്ചതെങ്കിൽ ഒരാളെ കയ്യിൽ ഏർപ്പെട്ടു, ഒരാളെ കയ്യിൽ നെഞ്ഞെത്തും, മറ്റാളെ കയ്യിൽ കൂട്ടിയാക്കാവാനല്ലേ കാരണം. ലേറ്റി പരിശീലിയായിട്ട് മദീനത്തെ പള്ളിയിൽ അഞ്ചു നേരം അഞ്ചു നേരം പരിശീലിയായിട്ട് മദീനത്തെ പള്ളിയിൽ വെച്ച് ഉച്ചരിച്ചിരുന്ന ലേറ്റിന്റെ കൈ എവിടെയാണെന്ന് പഠിക്കാൻ ഈ നഗരനെ ശാസിക്കൽ ചെന്നപ്പോ ഗുരുമാരെ കാണാൻ പോയ മദീനയായത് ഓരോച്ചതിന് മനസ്സിലായ കൈ എവിടെയാണെന്ന് മനസ്സിലായി. അപ്പോ അത് കണ്ടിട്ട് എഴുതിയിട്ട് ആരാതെ എഴുതി വെക്കുക, ആരാതെ ഓരോരുത്തർക്ക് തോന്നിയതും എഴുതി വെക്കുക. അങ്ങനെയുണ്ടോ ഇവർക്ക് പണിയൊക്കെ നോക്കാം, കാണാതെ ഓരോരുത്തർക്കും എഴുതി വെക്കുന്ന പണിയുണ്ടോ ഇതിനൊക്കെ നമ്മളിവിടെ എഴുതാൻ പോകണം. അപ്പൊ നിർത്താതെ നിർത്തുകയാണ്, അള്ളാഹു പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്നുള്ളത്, നീതി പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് അള്ളാഹുവിന്റെ പറയാൻ ഇഷ്ടയല്ലോ. അങ്ങനെയുള്ള കടന്നോടെ പക്ഷെ നീതി പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നീതി പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് അബൂഹുറൈറ പറയും, അങ്ങനെയാണെന്ന് അലി നബി സാലി പറയും, മറ്റൊരു മഹാരിയ പറയും, മൂന്ന് മൂന്ന് ജാതിയായി. അതുകൊണ്ട് നീതി പഠിപ്പിച്ച മാതിരി എന്ന് പറഞ്ഞാൽ ഒക്കെ കണ്ടെത്തും. അതിന് കിതാബി നീതിന്റേതായ കൈ എഴുതി വെച്ചൊരു ഗ്രന്ഥം സുരക്ഷിതമായിവിടെ ലോകത്ത് വരാൻ പോകുന്ന അള്ളാഹുവിനെ ഇവിടെ ബുഹാരി മുസ്ലിമൊക്കെ നമസ്കരിച്ചു എന്ന് എഴുതിക്കുന്ന ഒരു ഗ്രന്ഥം കുറാനില്ലാതെ ഇവിടെ ഈ ഭൂമുഖത്ത് സുരക്ഷിതമായ സംരക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഈ ഭൂമുഖത്ത് ശുദ്ധമായ ഗ്രന്ഥം ഈ ഭൂമുഖത്ത് ഇല്ല. ബുഹാരിയിൽ മുസ്ലിം മോദല്ലേ ഓരിയെന്നും പറഞ്ഞിരുന്നു, ഓരിയാന്ന് പറഞ്ഞത് എന്റെ ഗീ ോ ഈ ഭൂതന്മാരുടെ ആമീൻ ബുഹാരിയിൽ കൂടി പ്രചരിച്ചപ്പോൾ ആ വിജയത്തിൽ മാത്രം ബുഹാരിക്ക് തർക്കിക്കാം, ബിജിന്റെ കാര്യത്തിൽ തർക്കാം, പാർട്ടിയോടെ കാര്യത്തിൽ തർക്കാം, റുക്കോയിൽ പൊന്നുപൊച്ചുടെ കാര്യത്തിൽ തർക്കാം, റുക്കോയിൽ പോകുമ്പോഴും കാര്യത്തിന്റെ തർക്കണം, അബൂഹുറൈറ പഠിപ്പിച്ചപ്പോൾ ഒറ്റീരെല്ലാം വായിക്കാമെന്ന രൂപത്തിലാണ് പഠിപ്പിച്ചത്. മുസീ സ്വലാത്തിന് നിസ്കാരം നല്ല അധികം അബൂഹുറൈറ പറഞ്ഞെന്താ ഒറ്റ തൃശ്ശിക്കുന്നു കൊണ്ട ഒരു കവാല അത് അള്ളാഹു വക്കൂറെന്ന് പറയട്ടെ ബാധ്യ ഏതായാലും ഒഴിവാക്കാൻ വേണ്ടി ബാധ്യ ഇന്നൊരു കവാത്ത ആവർത്തി മൂന്നാവർത്തി നാലാവർത്തി ഒക്കെ കമാണ്ടാണ് നടത്താമല്ലാതെ ഒരൊറ്റ ചെകിതീർ പോലും തെല്ലൽ അത് നെതി പഠിച്ചത് ഇല്ലാ പഠിച്ച മനുഷ്യരാണ് ഈ അബൂഹുറൈറ മനസ്സിലായോ ഇസ്ലാത്തിന്റെ അടിയിൽ നമ്മുടെ ബുഹാരി മുസ്ലിമിലാ എന്നിട്ട് എന്താക്കി. അപ്പൊ അള്ളാഹു അക്ബറുകള് ആദ്യം തീരുന്നു പിന്നെ റുക്കൂലും ചെയ്തിരുന്നു അള്ളാഹു അക്ബർ ഇല്ലാതെ മക്ക മദീനത്തെ മക്കത്തെ പള്ളികളിൽ മുഹാരിയുടെ 20-15 വർഷക്കാലത്തെ ഭരണ സമ്പ്രദായത്തിൽ മക്കും മദീനത്തും തെക്കിനീർ പോലും തല്ലാതെയായിരുന്നു അബൂഹുറൈറ അനുസരിപ്പിച്ചിരുന്നത്. അതാ എഴുതിയിരിക്കുന്നത് പോലത്തെ കിതാബിലൊക്കെ നോക്കിയാൽ കാണാനില്ല. അബൂഹുറൈറന്റെ കാലത്താണ് ഇന്ത്യക്കാരാത്തിന്റെ തെക്കിനീർ തർക്കല്ലായിരുന്നത്, അപ്പൊ തെക്കിനീർ പോലും മക്കാരത്തില്ലാതായി. ആണീ ഉച്ചത്തിൽ നിൽക്കണം, ഞാൻ മുക്കിയാണ്, ഞാൻ മാവ് കൊടുക്കും, മാവ് കൊടുത്തത് നിങ്ങൾ എത്തുമ്പോഴേക്ക് നേരം പറ്റി വഴി പോകും. അതുകൊണ്ട് മകളോട് പറഞ്ഞിരിക്കാം, നിങ്ങൾ പാറ്റിയ ഓടിയിട്ട് പെട്ടെന്ന് ആമീൻ അവിടേക്ക് എത്തരുത്, ഞാൻ വന്നിട്ട് ഇപ്പം കൂടി കൂടിയിട്ട് ആമീൻ ഉറക്ക ചെല്ലണം. അതുകൊണ്ട് ആ പാറ്റിയൊക്കെ നിൽക്കുന്നില്ലേ, ഗോവായിട്ട് പോയാൽ മതി, മൂപ്പര് പാമ്പുറക്കം പോയി ശരീരത്തിൽ ബാങ്ക് തുടങ്ങിയത് മൂപ്പര അബൂഹുറൈറ പക്ഷെ ഇത്തരത്തിലുള്ള ചില സ്വീകരിച്ച ചരിത്രമുണ്ടല്ലോ, അതും ബുഹാരി തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിന് ഇടയിൽ കാര്യമുള്ളു, അത് അനുഗ്രഹിക്കുന്ന ആൾക്കാർ അബൂഹുറൈറങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അത് കൊള്ളില്ല. അപ്പൊ അബൂഹുറൈറന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ബുഹാരി തന്നെ അബൂഹുറൈറയെ സംബന്ധിച്ച് ഇന്നത് എഴുതിയിരിക്കുന്നു, ഇന്നത് പറഞ്ഞിരിക്കുന്നു, പറഞ്ഞില്ല ഇന്നത് കിട്ടി എന്ന് പറഞ്ഞാൽ അത് വലിയ തെളിവാണ്. ഞാൻ ചെയ്ത ഈ 13 ഗ്രന്ഥത്തിലും ഞാൻ ചെയ്യുന്ന പണിയതാണ്. ബുഹാരിയും മുസ്ലിം മുതലായ അബൂഹുറൈറയുടെ പക്ഷത്തുള്ള അനുയായികളായ ആൾക്കാർ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അബൂഹുറൈറ തനി ചൂതനാണെന്ന് സ്ഥാപിക്കുന്നത്. വെറും ചൂതനാണ് സ്ഥാപിക്കൽ ബുഹാരി മുസ്ലിമോടെ സ്ഥാപിക്കാൻ നമ്മുടെ സാഹചര്യം അശ്വതല്ലായി സുഖം എന്ന് പറയുകയെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതാണ് നമ്മുടെ സഹാബ് അവിടെ മരിക്കാൻ കാലത്ത് ലായിലാഹ ഇല്ലാതെ ചൊല്ലി കൊടുക്കാന്ന് പറയുമ്പോ ഈ മനുഷ്യൻ പറയാതെ ലായിലാഹ ഇല്ലാതെ ചൊല്ലി കൊടുത്താൽ മതി, മുഹമ്മദ് റസൂലുള്ള ചൊല്ലി കൊടുക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും കേട്ടുണ്ടോ പൈസ എടുക്കുന്ന ആൾക്കാർക്ക് പോയിട്ട് ലാഭ്യത കൊടുക്കുമ്പോ ഒക്കെ ലായിലായില്ലാന്ന് ചൊല്ലി കൊടുക്കുള്ളൂ, അഥവാ ലായിലായില്ല മതി എന്ന് പറഞ്ഞ അബൂഹുറൈറ പറഞ്ഞ് മാറി അവിടെ മറ്റത് കട്ടില്ല. ഇത് അബൂഹുറൈറ എടുത്തിട്ടാണ് മുഹമ്മദ് റസൂലുള്ള മരിക്കുമ്പോൾ പോലും മുഹമ്മദ് റസൂലുള്ള തന്നെ അവന് മംഗാലായാലും
وقوموا لله قانتين فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. ഇന്നത്തെ പരിപാടി ഖുർആൻ നിയമത്തില്ല എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി. വണ്ടൂരിലെ ഖുർആൻ നിയമത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പണ്ഡിതന്മാർക്ക് അതിലേക്ക് ശരിക്കും പോകുന്നത്. ഖുർആൻ നിയമത്തില്ല എന്നതിനെ പറ്റി രണ്ട് വാക്ക് പറയേണ്ടത്. ഉന്നത ജമാഅത്ത് ഉടലെടുത്ത കാലം മുതൽ ആയിരത്തിലേറെ വർഷങ്ങൾ കഴിഞ്ഞു, അന്ന് മുതൽ ഇന്ന് വരെ ഖുർആൻ നിയമ സെമിന എന്ന പേരിൽ ഒരു ഒരു സഹോദരൻ ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ കേരളത്തിൽ നിന്നല്ല, ലോകത്തെവിടെയും ഖുർആൻ നിയമ സെമിന എന്നതിന്റെ പേരിൽ ഒരു പ്രഭാഷണം, ഒരു ചർച്ചാ സമ്മേളനം, ഒരു സിമ്പോസിയം നടത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് ചരിത്ര സത്യമാണ്. ഇത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. ഇതിന് ഞാൻ പറഞ്ഞതിന്റെ പേരിലല്ല, ഇത് വലിയൊരു സംഭവമാണല്ലോ. ഖുർആൻ ശാസ്ത്ര സെമിനാർ, ഖുർആൻ അക്ഷര സെമിനാർ, ഖുർആൻ ചരിത്ര സെമിനാർ, ഖുർആൻ പാരായണ മത്സരം, ഖുർആൻ വിശുദ്ധ മത്സരം, ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അതിനൊക്കെ സമ്മാനങ്ങളുണ്ട്. പക്ഷേ ഖുർആൻ നിയമ സെമിനാർ എന്ന പേരിൽ ഒരു യോഗം വിളിച്ചു കൂട്ടാൻ, ഒരു സംസ്കൃതം നടത്താൻ ഈ സമുദായത്തിൽപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രൂപ്പുകളുടെയോ ഏതെങ്കിലും ഒരു വിഭാഗം ഇതുവരെ ഖുർആൻ നിയമ സെമിനാർ എന്ന പേരിൽ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ, സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താണ് അതിന്റെ കാരണം? ഖുർആന്റെ ചരിത്രം പറയും, ശാസ്ത്രം പറയും, പാരായണ മത്സരം പറയും, യുഗ മന്ത്രം പറയും, ഉദ്ധാരണ മന്ത്രം ഒക്കെ നടത്താം. നിങ്ങളുടെ രാഷ്ട്രീയ ആദർശങ്ങൾ എന്താണെന്ന് വസ്തുനിഷ്ഠമായി സമഗ്രമായി പരിശോധിച്ച് സമുദായത്തിന്റെ പ്രതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഖുർആൻ നിയമത്തിന് ആരും സംഘടിപ്പിക്കാറില്ല എന്നതിന്റെ രഹസ്യം ഇല്ല. അത്ര മാത്രമേ പറയാം, എല്ലാ രഹസ്യം മനസ്സിലാക്കിയിട്ടില്ല.
എന്താണ് ഖുർആൻ നിയമത്തിനെതിരെ വെച്ചാൽ ഇവരുടെ അബദ്ധം? വെറുതെ കാണാപ്പാടം വായിക്കുന്നതിന് 2.5 ലക്ഷം 3 ലക്ഷം ഡോളർ വരെ ഇവിടെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മത്സരത്തിൽ ഖുർആനിൽ നിന്ന് എന്ത് മഹാ സത്യങ്ങൾ, അത്ഭുതകരമായ സത്യങ്ങൾ, വ്യവസ്ഥകൾ ആര് കണ്ടുപിടിച്ചിരുന്നാലും അവർക്കൊരു നയാപ്പറ്റി കൊടുക്കാനുള്ള സംവിധാനം അങ്ങനത്തെ ഒരു പദ്ധതി ലോകത്തില്ല. എന്നതിന് കാരണം ഖുർആനിലുള്ള ആദർശങ്ങളും ആശയങ്ങളും പഠിച്ചൊരു ഉപകാരമുള്ളത് അതിവിടെ പ്രചരിപ്പിക്കണമെന്ന് ആർക്കും മോഹല്ലാന്നാണ് പറഞ്ഞതിന്റെ ചിന്തം. പിന്നെ എന്ത് പ്രചരിപ്പിക്കണം? സ്വന്തമായ വിദ്യാഭ്യാസത്തിലുള്ള എല്ലാ ആദർശങ്ങളും ആശയങ്ങളും നിയമങ്ങളും ക്രിയത്ത് നിയമങ്ങളൊക്കെ ഇവിടെ നിലനിർത്തണം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരും ഇങ്ങനെ ചിന്താ വരാൻ കാരണം മറ്റൊന്നല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സമൂഹത്തിന്, മനുഷ്യ ലോകത്തിന്റെ ആഗമാനം മാർഗദർശനമായിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് അള്ളാഹു പറയുന്ന ഇസ്ലാം ഉണ്ടല്ലോ, ആ ലോകം അക്രമിച്ചെടുക്കും ദീനക്കും നീല അച്ഛത്തിലുള്ളതായിട്ട് ആ ദിവസത്തിലായിരുന്നതാണ് ഖുർആൻ എന്നതിനെ മനസ്സിലാക്കേണ്ടത്. അന്ന് അള്ളാഹു അവസാനത്തെ പ്രഖ്യാപനമായിട്ട് അവതരിപ്പിച്ചു കൊടുത്ത ആയത്തിൽ പറഞ്ഞതെന്നറിയോ, ആ ലോകം അക്രമിച്ചെടുക്കും ദീനക്കും അവരിപ്പിച്ചെടുക്കും ഇസ്ലാമീന ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ പരിപൂർണമാക്കി തള്ളിക്കുമ്പോൾ അന്ന് ഈ ഭൂമുഖത്തുള്ള ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കണം. ഇന്ന് നിങ്ങളുടെ ജീവിതം ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. ആത്മത്തിലൊക്കും അയോമ ആത്മത്തിലൊക്കും ജീവിതം ഹരിക്കും ജീവിതത്തിൽ എന്റെ അനുഗ്രഹങ്ങൾ അത് സമ്പൂർണമാക്കിക്കുന്നു. ഇസ്ലാമീന ഇസ്ലാമാകുന്ന ഖുർആനിലിരിക്കുന്ന ഖുർആനിൽ നിന്ന് ക്രോഡീകരിച്ചെടുത്ത നിയമസംഹിതകൾ എന്തൊക്കെയാണോ അതെല്ലാം കൂടിയുള്ള ആ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ശരിയായ മതമായിട്ട് അംഗീകരിച്ച് ഇഷ്ടപ്പെട്ടു തെളിക്കുന്നോട് പ്രഖ്യാപിക്കുന്നു. നബിയുടെ അന്ത്യഘട്ടത്തിൽ സഖ്യത്തിലുണ്ടായിരുന്നിട്ട് അള്ളാഹുവിന്റെ പ്രഖ്യാപനം നിറഞ്ഞ് ലോകത്തിലുള്ളവരൊക്കെ സമ്മതിച്ചതാണ്. ഇതിലൊരു പുരോഹിതനും തപ്പൂല്ല. പക്ഷേ അന്ന് പൂർണ്ണമായ ആശ്രാന്തി ലക്ഷത്തിലുള്ളതായിട്ട് പരിപൂർണമാക്കി തന്ന അന്നത്തെ ജീവി, അന്നത്തെ ആ ജീവിന്റെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്ത് ഒരാൾക്കും പറയാൻ കഴിയില്ല. അന്ന് രണ്ടാമത്തെ ഗ്രന്ഥം ഇസ്ലാമിൽ ഉണ്ടായിരുന്നു എന്നാർക്കും പറയാൻ കഴിയില്ല. സാക്ഷിയല്ല പറഞ്ഞാൽ അത് പറ്റണം. ഖുർആൻ ഏക ഗ്രന്ഥം മാത്രമാണുള്ളത്. അതിനെ അള്ളാഹു പറഞ്ഞ ഒന്ന് രണ്ട് പ്രസ്താവന വേറെ കേട്ടില്ല. ഈ ഖുർആൻ നിനക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ളത് മതപരമായ എല്ലാ പ്രശ്നങ്ങളുടെയും പരിപൂർണ സമ്പൂർണ വിവരണമായിട്ടാണ് ഈ ഖുർആൻ നിനക്ക് അവതരിപ്പിച്ചത്. ഇത് ഈ ഖുർആൻ പ്രത്യേക അതിന്റെ കൂടെ രണ്ടാമത്തെ ഒന്നില്ല. ഈ ഖുർആൻ ബുദ്ധൻ അത് തന്നെയാണ് മാതൃക. ഇന്ന് ആദരം ഖുർആൻ അസുഖം ഏറ്റവും മൃദുവായ ഉത്തമമായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഇത് മതകേ പറയുന്നത് അതാണ് പറയുന്നത്. അതാണ് ഉദം റഹ്മത്തൻ. എല്ലാ ലോകത്തിനും മനുഷ്യ ലോകത്തിന്റെ ആഗമാനം അനുഗ്രഹമായിട്ടുള്ളതാണ്. അതിലുള്ളത് പഠിച്ചാൽ അനുഗ്രഹം ആശ്വാസമാണ്, സമാധാനമാണ്. ഖുർആനിലുള്ള ആശയങ്ങളും ആദർശങ്ങളും പഠിച്ചാൽ നമുക്ക് വളരെ സമസമാധാനം കിട്ടും. ഇഹത്തിനും പരത്തിനും സുഖമായി ജീവിക്കാൻ കഴിയും. മുസ്ലിങ്ങൾക്കൊക്കെ സന്തോഷ വാർത്തയായിട്ടൊരു സാധനമാണ് ഖുർആൻ. അതിൽ എവിടെ നോക്കിയിരുന്നാലും നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. ഖുർആനിന്റെ ഏത് രഹസ്യം മനസ്സിലാക്കിയിരുന്നാലും നമുക്ക് സന്തോഷം വന്നു. ഓ അള്ളാഹു പറഞ്ഞതാണല്ലോ ഇല്ല, ഒരു ആദർശം പറഞ്ഞാൽ നമുക്ക് സന്തോഷമായി. അള്ളാഹു പറഞ്ഞ ഖുർആനിൽ ജീവിച്ച ആദർശം അതവിടെ ഉറപ്പിച്ചു വെച്ചാൽ ഇന്ന ലോകത്ത് ഒരാളെ വിളിച്ചിട്ടായി ഒരു പുരോഹിതനും ആരെയും ഭയപ്പെടണം. ഇത്തരത്തിൽ സന്മാർഗം, സന്തോഷം, ധാന്യം ഇതെല്ലാം നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അതിൽ എല്ലാ പ്രശ്നങ്ങളുടെയും സമ്പൂർണ്ണ വിവരണം അതിലുണ്ട്. അള്ളാഹു പറഞ്ഞത് അവിടുത്തെ ആരുടെ നമ്മളല്ല, ഓരോ വിധ രോഗത്തിനുണ്ട്. ഇങ്ങനെയൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നാണ് പുരോഹിതന്മാരിൽ ഭൂരിഭാഗം സംശയിക്കുന്നത്. പ്രഖ്യാപിക്കാം അതെന്താ പറയുന്നത്, എല്ലാ ജില്ലയും കാര്യങ്ങൾ മനസ്സിലാവില്ല, ഇബ്രാഹിം കാര്യത്തിന്റെ എണ്ണം പോലും ഖുർആൻ കൊണ്ട് മനസ്സിലാവില്ല. നമസ്കാരമാണ് ഇബ്രാഹിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മ പദ്ധതി, അത് എന്താണെന്നുള്ളതിന്റെ ഒരു ദാനഭാഗം പോലും ഖുർആൻ ഇല്ല. എന്താ പറഞ്ഞ ഈ പറഞ്ഞത്, ഒരു എന്തെന്നെ അംഗീകരിച്ചാൽ കഴിഞ്ഞിട്ടുള്ള ലോകത്തുള്ളിൽ ഒരു വാക്കാ പറ്റി പറഞ്ഞാലും തോന്നില്ല, അറിവ് പറഞ്ഞാലും കൃഷി ചെയ്ത് തുടങ്ങാൻ തോന്നില്ല, നെല്ലി പറഞ്ഞാലും അതിലടങ്ങാൻ തോന്നില്ല. വേറെ പുസ്തകം പറയുന്നു വേറെ ഭാഷയിൽ കണ്ടോ ആ ഭർമ്മത്തിനാണ് ഒരക്ഷരിക്കും ഞാൻ വിട്ടു കളഞ്ഞിട്ടില്ല. ആരത് പറഞ്ഞത് പെടാൻ പറയുന്ന ആളല്ല, അള്ളാഹുവാമല്ലത് ഈ ഖുർആനിൽ ഒരക്ഷരിക്കും ഞാൻ വിട്ടു കളഞ്ഞിട്ടില്ല എന്ന് ആശങ്കയിലും പറഞ്ഞത് സർവത്തിനാണ് ഖുർആനിൽ. ഈ ഖുർആനിൽ മറിക്കൊണ്ടിരിക്കും നമ്മൾ പറയുന്നു, അള്ളാഹുവിന്റെ ഭാഗ്യം ഖുർആനിൽ മറിക്കൊണ്ടിരിക്കും പറയുന്നു, പക്ഷെ ആശയം മാറൂല, വൈദഗ്ധ്യം കാണാൻ പഠിക്കാൻ ഖുർആൻ പ്രയോഗം എനിക്ക് വൈകിച്ചാൽ അവർ ഖുർആനിലെ എത്ര മറിച്ചുകൊണ്ടിരിക്കും പറഞ്ഞിരുന്നാലും അള്ളാഹുവിന്റെ ഇറങ്ങിയ ഖുർആൻ 23 കൊല്ലക്കാലത്തിനിടയിൽ പ്രതിപാദിച്ച വിഷയങ്ങൾക്കിടയിൽ ഖുർആനിലെ വൈദഗ്ധ്യം കാണാൻ സാധ്യമല്ല. 23 കൊല്ലക്കാലം കൊണ്ട് ഏതൊരു മഹാപണ്ഡിതൻ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടെങ്കിലും വൈദഗ്ധ്യമില്ലാത്തൊരൊറ്റ ഗ്രന്ഥം ഈ ലോകത്തെ കാണാൻ സാധ്യമല്ല. 23 കൊല്ലക്കാലം കൊണ്ട് വലിയൊരു ശാസ്ത്രജ്ഞൻ അതിൽ വലിയൊരു ലോക പണ്ഡിതൻ ഒരു ഗ്രന്ഥം എഴുതി 23 കൊല്ലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിൽ വൈദഗ്ധ്യമില്ലാത്തൊരൊറ്റ ഗ്രന്ഥം ലോകത്ത് കണ്ടുപിടിക്കാൻ സാധ്യത. കാരണം വിജ്ഞാനം കൂടുന്തോറും വിഷയം മാറ്റും, വിജ്ഞാനം കൂടുന്തോറും ശാസ്ത്രം കൂടുതൽ പഠിക്കുന്നതോറും ഗവേഷണം കൂടുതൽ നടത്തുന്നതോറും ആദ്യത്തെ അഭിപ്രായം മാറ്റം. ഏത് മഹാമണ്ഡിതനായാലും അള്ളാഹുവിന്റെ വിജ്ഞാനം വർദ്ധിച്ചിരിക്കുക, കുറയലുമില്ല. അതുകൊണ്ട് അള്ളാഹു 23 കൊല്ലം മുമ്പ് ആദ്യം പറഞ്ഞ ആയുധം അവസാനം പറഞ്ഞ ആയുധത്തിൽ വൈദഗ്ധ്യം വരാൻ പാടില്ല. ഇതാണ് ഖുർആന്റെ അമാന്യകൾ. അപ്പൊ അള്ളാഹു ഖുർആനിൽ മറിച്ചും തിരിച്ചും പറയുന്നു, ഒരു വിഷയവും ഇരിക്കുന്ന കുറ്റുകളിച്ചില്ല, അത് പൂർത്തിയാക്കിക്കുന്നു. എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് 100% സത്യമാണെന്ന് നമ്മളെല്ലാവരും പ്രഖ്യാപിക്കും. 100% സത്യമാണ് അള്ളാഹു
പ്രഖ്യാപിക്കും.
നൂറ് ശതമാനം സത്യമാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു, വിശ്വസിക്കണം. അതിജീവിക്കില്ല, അള്ളാഹുവിന്റെ അനുജീവിക്കില്ല. എല്ലാ പ്രശ്നങ്ങളും സമ്പൂർണ്ണ വിവരണം ഖുർആനിൽ ധാരാളം സമുദായങ്ങൾ, ധാരാളം മതങ്ങൾ, പക്ഷെ ഇത്രയധികം ഒരു അടിസ്ഥാന കർമ്മം ഗാന്ധിജ്യത്തോടുകൂടി നിലനിർത്തി പോരുന്ന ഒരു സമുദായം ലോകത്ത് വേറെ ഇല്ല. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാടാണ് ഇത്രയും വലിയ ഒരു ആരാധനാ കർമ്മം മഹത്തായത് കുഞ്ഞുമേറിയ അതിനേക്കാളും വേറെ ഒന്നുമില്ല എന്ന് ലോകത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. 90 കോടി ജനങ്ങളും 100 കോടി 10 കോടിയാണ് ഒഴിവാക്കിയെടുത്തത്. 90 കോടി ജനങ്ങളും ലോകത്തിലെ ആരാധനാ കർമ്മങ്ങളിൽ വെച്ച് അതിന് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഒന്നിക്കുക പുണ്യകർമ്മം നമസ്കാരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് 100 കോടി 90 കോടി. അങ്ങനത്തെ നമസ്കാരത്തിന്റെ കാര്യം അള്ളാഹു കാര്യമായിട്ടൊന്നും പുള്ളാരിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം പറഞ്ഞാൽ അത് നമ്മൾ ആരും ആരെയും വിടണ്ട. ഖുർആനിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിപൂർണ സമ്പൂർണ്ണ വിവരണം പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പുറമെ നമസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം നോക്കിയിട്ടില്ല. ഖുർആനാണ് പറയുന്നത്, പറയുന്നത് ആരെങ്കിലും നോക്കണം. ആര് പറഞ്ഞിരുന്നാലും ഖുർആനിലുള്ള വിഷയം പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ആൾക്ക് പ്രായമുണ്ടോ, കൂടുതൽ ഗ്രാമത്തിലുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്നും നോക്കണ്ട. പക്ഷെ അപകടമില്ല, പലരും പഠിക്കുമ്പോൾ ഏതായാലും കയ്യിൽ നടത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ സത്യം പറയാൻ വേണ്ടി നടക്കുന്ന ഒരു ചെറിയ മനസ്സിലാണ്. നിങ്ങൾക്ക് കൂടുതൽ എന്ന് മനസ്സിലാക്കുന്ന കുറേ സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എടുത്തുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ ഞാൻ വന്നത്. ഒരു രണ്ട് വാക്കിന്റെ ഇടയിൽ പറയാൻ ഉദ്ദേശിച്ചത് അത് പറഞ്ഞെടുത്തിട്ടാണ്. ഇതിനെ ഒന്നിച്ചെല്ലാവരും കാര്യമായിട്ട് പറയാൻ പോവാം. അതിന് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം കാര്യമായി എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിനിടയിൽ ഈ കത്തുകൾ അയച്ചു, അഞ്ചുപത്ത പ്രധാനപ്പെട്ട 50 പേർക്ക് കത്തുകൾ അയച്ചു. അവരാരും ഇവിടെ വന്നില്ലല്ലോ. ഞാൻ വന്നു എന്നുള്ളതിപ്പോ ഈ പ്രദേശമൊന്നും വേണ്ടത് അഞ്ചുപത്താണ്. ആർക്കൊക്കെ അഞ്ചുപത്ത് ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് രേഖാമൂടിയിലേക്ക് നടക്കുമ്പോൾ. കാരണം രേഖ വിഷു വേദമെന്ന് കൂടി പോയതാണ് നമ്മൾ ആരുടെ പാതാളത്തിന്റെ രേഖയിൽ കൂടി വരണം എന്ന് വെച്ചാൽ എവിടെ കുഴപ്പം. അപ്പൊ അതിന് സാധാരണ വിഷയം മതത്തിന്റെ കാര്യം രേഖാമൂലം നമ്മൾ വിഷയം നമ്മളാക്കി പ്രധാനമായിട്ട് പണ്ഡിതന്മാരെ മതി. എല്ലാവരും കൂടി കെട്ടിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചെറുപ്പത്തിൽ ജമാനത്ത് പ്രധാനമായിട്ടും ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മതം പ്രബോധനം ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞയെടുത്തുവന്ന രണ്ട് സംഘടനയാണ് നദ്വത്ത് മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാം. അപ്പോൾ അവരുടെ നേതാക്കന്മാർക്ക് ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊരു ചർച്ച നടത്തുകയാണെങ്കിലും അവരെ അറിയിച്ചതും അവരെ ക്ഷണിക്കുന്നു അവരെ പങ്കെടുപ്പിച്ചതും സമുദായത്തിന്റെ ചുമതലയിൽപ്പെട്ടതാണ്. കാരണം ഞങ്ങൾ അതാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരെ നേരിട്ട് വിളിക്കണം. അതുകൊണ്ട് അവരെ വിളിക്കും. അവരെ വിളിച്ച് ആരൊക്കെ വിളിച്ചു നെടുവത്തിന്റെ പ്രശ്നങ്ങൾ ഒമ്പതാം രേഖാമൂലം രജിസ്ട്രേഷൻ മുഖേന അറിയിക്കുന്ന രജിസ്ട്രേഷൻ മുഖേന വരണമെന്നല്ല രജിസ്ട്രേഷൻ തന്നെ പറഞ്ഞു. അത് പ്രസക്തോട് അയച്ചാൽ പറഞ്ഞെന്നാണ് ഈ രജിസ്ട്രേഷൻ വിധിയാൽ നിങ്ങൾക്ക് എന്നാണ് നിങ്ങളുടെ സെമിനാർ നിങ്ങൾ വർണ്ണിക്കാൻ എന്നാണോ നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസമെങ്കിൽ അന്ന് നിങ്ങൾക്കെല്ലാം വന്നാൽ മതി. അന്ന് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തരാം. കാരണം വീട് ലോൺ എവിടെ എന്തൊക്കെ സൗകര്യം വേണമൊക്കെ ചെയ്തു കൊടുത്ത പൈസ ഞങ്ങൾ ചെലവാക്കി പോടാം എന്ന് പറഞ്ഞിട്ടാണ് സാഹിബ് സെക്രട്ടറി അബ്ദുൽ ഖാൻ സാഹിബ് ഇവരുടെ മൂന്നാളിനും ഒക്കെ പ്രത്യേകം കാണിച്ചതാണ്. സെക്രട്ടറി ചെയർമാനെ ഡ്രസ് നടക്കുവാം കളി നടക്കുവാം അവരുടെ ആദ്യം കണ്ടു. പിന്നെ കമ്പനിയിൽ ഇഷ്ടം പോലെ എത്ര ആളെനിക്ക് ചേർന്നു. കാരണം പ്രധാനപ്പെട്ട വിഷയം അറിയാതെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സൗകര്യപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ചെയ്താൽ എഴുതാൻ തയ്യാറാണ്. നിങ്ങൾ കോഴിക്കോട് ദിവസം അറിയിച്ചാൽ മതി. 24 പണ്ട് സമിതി പറഞ്ഞിട്ടില്ല. കാരണം പല സൗകര്യം കുറവുണ്ടാവും. അപ്പൊ അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസം എന്നാണെങ്കിൽ ഞങ്ങൾ ആ രജിസ്റ്റർ എത്തി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ആളുകളാണ് വരുന്ന വെറുതെ ജന്തി വരുന്ന വേണ്ട. ഞങ്ങൾ ആളുകൾ വന്നിട്ട് നിങ്ങൾ അറിയിച്ചു കൊണ്ടുവരുന്ന പച്ചരീതികൾ അത് കൊല്ലം ജാമ്യത്തിലൊക്കെ പഠിച്ച് പാസ്സായി അവിടെ പഠിപ്പിച്ചു വന്നാണോ എതിർപ്പടി. അദ്ദേഹത്തെ ഇത്തരം നമ്മുടെ കേരളക്കാരനായി ഇത്തരത്തിൽ പ്രധാന പക്ഷങ്ങളിൽ പങ്കെടുപ്പിക്കണമെന്ന് നമ്മളെല്ലാവരും നിർബന്ധം. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ മതപണ്ഡിതനല്ലെങ്കിലും ആ മത സംഘടനയെ നയിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ ഹോമം. അതുകൊണ്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ട തെരഞ്ഞെടുത്തേക്കണമെന്നവർക്ക് അദ്ദേഹത്തിനും പിന്നെ കെ പി മുഹമ്മദ് മൗലവിയാണ് മതപണ്ഡിതനായിട്ട് സെക്രട്ടറി. അദ്ദേഹത്തിനും പഠിച്ചത് ഒക്കെ ഇക്കണോളജിക്കുന്നു. ബ്രഹ്മാണ്ടോടുകൂടി കണ്ണിനാളുകൾ ബ്രഹ്മാണ്ടത്തിൽ വെച്ച് അച്ഛന്റെ വിജയ അക്കൗണ്ട് ഒക്കെ ഉപ്പിട്ടയച്ച അക്കൗണ്ട് ആർക്കൊക്കെ ജമാഅത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ഗാന്ധിനഗറിന്റെ പ്രതിപാടായിട്ട് പിന്നെ ഡി സി അബൂബക്കർ ഡി സി മുഹമ്മദ് ജാമ്യാന്റെ നമ്മുടെ പ്രസിദ്ധനായ കെ ഉമ്മൻമോഴി അദ്ദേഹം മക്കത്തൊക്കെ പെട്ട് മറ്റൊരു വരപ്പെട്ടു വന്നാലും അദ്ദേഹത്തിന്റെ ഇസ്ലാം കാര്യങ്ങളും ഉമ്മാൻ കാര്യങ്ങളും സംസ്കാര കണക്കിലൊക്കെ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അജീതിന്റെ സ്ഥാനത്തെ പിടിച്ചൊക്കെ നമുക്ക് കിട്ടണ്ടേ കിട്ടണല്ലോ. നമ്മൾക്ക് കിട്ടാൻ വേണ്ടി നടക്കാം. ഇവർക്കെല്ലാം ആവശ്യം
വളരെ മാന്യമായിട്ട് ബഹുമാനെ എന്ന് തുടങ്ങി
ചട്ടത്തോടെ പ്രകടിപ്പിച്ചത്
ബഹുമാനെ എന്ന് തുടങ്ങി
അങ്ങനെ ഞങ്ങളിതിനൊക്കെ ചെയ്യാറാണ് നിങ്ങൾ കോഴിക്കുള്ള ദിവസം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് വേണമൊക്കെ മനസ്സിലായി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ട പ്രശ്നങ്ങൾ ഇതാണെന്ന് നമ്പർ ഇട്ടാൽ കൊടുത്തു
എന്താ നമ്പർ പറയുന്നത്
ക്ലാസ്സിലെ ഓർമ്മ ആ പ്രശ്നങ്ങൾ ആദ്യം പറയാം അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന പ്രശ്നങ്ങളോ ഓർമ്മയിൽ നോക്കെ ശാസ്ത്രീയനെ വ്യക്തി ഉറക്കയാക്കരുതും ഗുരുവായി എവിടെയുമില്ലാത്ത ആദ്യം ഉറക്കത്തിലെത്തണമെന്ന് നിയമമാക്കാൻ കാരണമെന്ത് ഇപ്പൊക്കെ പ്രശ്നമായിട്ട് വെച്ചാൽ മതി തീരുമാനം പറയല്ലേ തീരുമാനം ആരും ഇപ്പൊ പ്രതീക്ഷിക്കുമ്പോൾ തീരുമാനിക്കണം പറ്റി എന്തായാലും രണ്ടാം കമ്മിറ്റി ഇങ്ങനെ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുടെ നമ്പറാവായിരുന്നു രണ്ടാം നമ്പർ ലക്കാദിനെ പറ്റിയല്ലാതെ നമസ്കാരത്തെ പറ്റി പറന്ന് എന്ന് കൂടാതെ കൂടാതെ ഇത്തരം പ്രയാണിച്ച് നമ്മളെല്ലാവരും പറന്ന് നമസ്കാരം എന്ന് മാത്രം പറയുന്നത് ശരിയോ തെറ്റോ ആരും തെറ്റിദ്ധരിച്ച കൂടെയും കാരണം പറഞ്ഞാൽ കൂടെ എല്ലാം കാര്യത്തിൽ ആകെ പറഞ്ഞാല് വലിയത് നിസ്കാരം നിസ്കാരം പറന്നാണോ അല്ലെന്ന് സംശയം ചർച്ച ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട പ്രത്യേകം വേണ്ട ചിലർക്ക് വേജാറുണ്ടാവും വേജാറും വേണ്ട എല്ലാം ഈ പറയുന്ന വസ്തുവിടുകയാണ് നമസ്കാരത്തിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പ്രത്യേകം ഇറക്കിയിട്ടും മുസ്ലിങ്ങളുടെ സകല നമസ്കാരത്തിലും അത്തഹിയ്യത്തിൽ നബിയെ നേരിട്ട് വിളിക്കുന്ന സമുദായം നിലവിൽ വന്നതെങ്ങനെ നമുക്കറിയണ്ടേ അൽമസീഹി എന്ന പദത്തെ ഈസാനബി എന്ന അർത്ഥത്തിലല്ലാതെ അള്ളാഹു ഒരിക്കലും പ്രയോഗിക്കാതിരിക്കെ പ്രസ്തുത പദത്തോടൊപ്പം ദജ്ജാൽ എന്ന പദം കൂട്ടിച്ചേർത്തുകൊണ്ട് പെരുങ്കന്നനായ ഈസാനബി എന്ന അർത്ഥം വരുന്ന തരത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ തന്നെ സകല നമസ്കാരത്തിലും നാം ഉയരുന്നത് അപകടമല്ലേ അല്ല അപകടയാണോ കത്തിക നമസ്കാരം മൂന്നുണ്ടെന്നല്ലാതെ അത് അഞ്ചുണ്ടെന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കുവാൻ സാധ്യമാണോ ജീവിതത്തിൽ ഒരിക്കലും നബി ഖുർആൻ മകളിപ്പോൾ നമസ്കരിച്ചിട്ടില്ലെന്ന ഇയാൾ തന്റെ വാദം വ്യക്തമായ പ്രമാണത്തിലൂടെ ജനിക്കാൻ കഴിയുമോ ചോദ്യം ജനിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ മതി ഇതൊക്കെ ചോദ്യം ചോദിച്ചിരിക്കുക ഒരു തീരുമാനം അവരോട് പറഞ്ഞിട്ടില്ല അതൊക്കെ മറ്റ് തീരുമാനം ആക്കേണ്ട വിഷയം ഇത് തീരുമാനാക്കാതിരിക്കാൻ പറ്റും തീരുമാനാക്കാതിരിക്കേണ്ട വിഷയം നമസ്കാരത്തിൽ നിത്യം നമ്മൾ ചെയ്തു പോരുന്ന വിഷയമാണ് നിത്യം ചെയ്തു പോരുന്ന സംഗതി നമ്മൾ അത് ഇർക്കാണോ ഇത്രമാണ് അനുസ്കാരമാണ് ചർച്ച ചെയ്യുന്നത് വരുന്നതായ ഇസ്ലാമി എന്നാണ് ശ്രീകൃഷ്ണന്റെ അർത്ഥമെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് നമസ്കാരത്തിൽ ചെല്ലാൻ പാടുന്നുണ്ടെന്നോ പാടില്ലെന്നോ രണ്ടാറൊന്നും തീരുമാനിക്കണല്ലോ ഇതൊക്കെ പ്രശ്നം വെച്ചിട്ട് ഇതൊക്കെ പ്രശ്നം വെച്ചിട്ട് അയച്ചു കൊടുത്തതിനുള്ള മറുപടി എന്തുവാക്കി പറഞ്ഞേക്കാം എന്താ പറയുക മറുപടി ആയിട്ട് ആ എഴുതി ഒരൊറ്റ ചോദ്യം മനസ്സിലാക്കിയാണ് രേഖാമൂലം എഴുതുന്നത് രേഖാമൂലം കെ കെ സുല്ലമി അലി കൊടുത്തലും ഗ്രാം സർവീസ് കോളേജിന്റെ പ്രിൻസിപ്പാൾ ഈ അമ്മാതി ചോദ്യങ്ങൾ നമ്മൾ പറ്റ മലയാളത്തിൽ എഴുതി അയച്ചെല്ലാവരും കൂടി എഴുതിയാൽ ഞാൻ ശ്രമിച്ചിട്ടൊന്നും കേട്ടോ ഞാൻ എന്നെ ക്ഷണിച്ച പോകുന്നത് അപ്പൊ കമ്മിറ്റിക്കാര് പ്രമുഖരായ ധാരാളം ആളുകൾ കൂടിച്ചേർന്നത് കമ്മിറ്റിയാണ് നിങ്ങൾക്ക് പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും പറ്റ മലയാളത്തിൽ വ്യക്തമാക്കി കൊടുത്ത ചോദ്യങ്ങളാവും ഒരൊറ്റൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങളും നിങ്ങൾക്ക് വരണമെന്നാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അപ്പൊ ചെല്ലുന്നോണ്ടും അബദ്ധമൊന്നുമില്ല ഏതാണ്ടും ചെല്ലാണ്ട് മുഖത്തിൽ ചെല്ലന്നെ ഇതൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞത് മനസ്സിലാവില്ലേ നമുക്കൊന്നും നോക്കണല്ലോ അള്ളാഹുവിനെല്ലാരും വിളിക്കാൻ പാടില്ല പെരുങ്കടനായ എന്ന് പറയുന്ന പ്രയോഗം അദ്ദേഹത്തിനാണ് ഖുർആൻ അനുസരിച്ച് അതിന്റെ അർത്ഥം പെരുങ്കടനായ പെരുങ്കടനായ അതായത് മദീഹ എന്ന് 11 സ്ഥലത്ത് ഖുർആൻ ഈ 11 സ്ഥലത്തും മന്മദീഹ എന്ന് പറഞ്ഞ അർത്ഥം 12-ാമത്തെ സ്ഥലം ഖുർആനിലെ 12-ാമത്തെ അർത്ഥമില്ല അങ്ങനത്തെ അൽമദീഹിന്റെ കൂടെ തെറ്റാരാണ് കൂട്ടിച്ചേർത്താൽ എന്താ വരിക എതിങ്കണ്ണനായ ഈസാനബീന്റെ അർത്ഥം വരെ അതിന്റെ അള്ളാന്റെ മുമ്പിൽ നിന്നത് നമ്മൾ ഈ ലുലിനിയായാലും പറയണോ വേണ്ടേ ശരിയായ ഇതൊന്നും തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇത് ശരി എങ്ങനെയാണ് ഒരു ഒരാൾ പറയുന്നത് അതിന് ചില തീരുമാനങ്ങളെ പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ ഖുർആന്റെ അർത്ഥപ്രകാരം നിസ്സാരമില്ലാതെ അർത്ഥമില്ല എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് ഒന്ന് ചർച്ചയാണെന്ന് ആ ചോദിച്ച് മനസ്സിലായില്ല എന്ന പ്രകാരത്തിൽ മനസ്സിലാവട്ടെ രേഖപ്പെടുത്തില്ല. പിന്നെ നമ്മുടെ മാറിയാണ് ചർച്ചവിടെ നമുക്ക് പ്രവാചകൻ ഗുരുനാഥനാണെന്ന് സമ്മതിക്കോ ഇല്ലെന്ന് ആദ്യ ജനങ്ങൾ മോദികളെന്ന് ചോദിക്കണം. മാത്രമേ മറിയാം മുഖ്യമന്ത്രിക്ക് പ്രശ്നങ്ങളൊക്കെ ഈ അറ്റത്ത് നോക്കുന്നതാണെന്ന് പറയാം. പ്രവാചകൻ മഹമ്മദ് നബി നമ്മുടെ ഗുരുനാഥനാണ് ഖുർആൻ ജീവിച്ചു തരാനുള്ള ഗുരുനാഥനാണോ അല്ലേ എന്ന് ആദ്യം തീരുമാനിക്കണം. തീരുമാനിച്ചതോ ആവേ ഇങ്ങനത്തെ തീരുമാനിക്കുന്നത് നമുക്ക് കൂടാൻ പറ്റില്ല. നമുക്ക് വേറെ ഒരു മനസ്സിലാക്കാൻ പഠിപ്പിച്ചെന്നാൽ നമ്മൾ ജീവിക്കുന്നത് പഠിപ്പിച്ചത് പഠിപ്പിച്ചതാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മലയാക്കന്മാർ പറഞ്ഞിട്ടില്ല ഖുർആൻ നമ്മൾ പഠിച്ചിട്ട് പഠിപ്പിച്ച ഖുർആനാണെന്ന് മലയാക്കന്മാരോ മൈലന്മാരോ പറഞ്ഞ അതുപോലെ തന്നെയാണ് നമുക്ക് ബോധ്യം വന്നപ്പോഴാണ് ഇന്ത്യയിലെ ഗുരുനാഥനായിട്ട് ഖുർആന്റെ മാറ്റി അതുകൊണ്ട് അതിനെ പറ്റി ചർച്ച ചെയ്യണമെന്ന രണ്ട് കണ്ണുണ്ടോ ഇന്ത്യയിൽ ചർച്ച ചെയ്യണം നമ്മൾ ചിന്തിക്കുന്നു. ഈ ഗുരുനാഥനാണെന്നാണോ ഉറപ്പായിട്ട് ഉറച്ച ജീവിതം തള്ളാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായിട്ട് അംഗീകരിക്കണമെന്ന് വളരെ വ്യക്തമായ ലളിതമായ ഭാഷയിൽ ഈ ബുക്കിൽ ഞാൻ എന്റെ പ്രസിദ്ധീകരിക്കണം. ജീവിടേതാണെന്ന് ഉറപ്പായ ഉറച്ച ജീവിതം സംഖ്യമാണ് ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം കൊടുക്കാൻ ഒന്നാം പ്രമാണം കൊടുക്കാൻ രണ്ടാം പ്രമാണം നബിയുടെ ഹരീതം. നബിയുടെ ഹരീതാണ് നബിയുടേതാണെന്ന് പറഞ്ഞിട്ട് ലോകത്ത് 10,000 ഹരീതം ഇതാണ് ഈ ഗ്രന്ഥത്തിലൂടെ പ്രഖ്യാപിച്ച നിബന്ധന. ഇതൊക്കെ വായിച്ചിരിക്കുന്ന ആൾ പറയാം നബിയുടെ ഹരീത് ജീവിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. നബിയുടെ ഗുരുനാഥനായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോണ പറയാൻ ഇതിനെ പറ്റി ചർച്ച ചെയ്യേണ്ടത് ഒരു ഒന്നും മുഴുവൻ ഇവരോടൊക്കെ കോഴിക്കോട്ട് കങ്ങത്തിൽ ചെല്ലാൻ അത് മൂപ്പഴുത്തുമില്ല. അവിടെ എന്റെ സുഹൃത്താണ് മാങ്ങിനാണ് തെരാക്കിയിരിക്കുന്നത്. കാരണം ഈ നുണ നോക്കിയിട്ട് കട നോക്കിയിട്ട് കൊടുക്കുന്നു മടുത്തിട്ട് 10 കത്ത് അവിടെ കിടക്കുന്നത് മൂപ്പര കത്തേ വാങ്ങിയിരിക്കുന്നു. കുടിക്കാൻ കത്താണ് കഴിച്ചു. അപ്പൊ മൂപ്പര തെരാക്കിയിരിക്കുന്നു കോഴിക്കോടുന്ന ഒരാൾ ആളൊക്കെ പോയിട്ട് അവർക്ക് തീരുമാനിക്കണം. വണ്ടൂക്കാരൊക്കെ കൂടി പഠിച്ചാൽ ഒരു ഇസ്ലാം കാര്യത്തിന് ഏറ്റവും മുന്നിൽ ഇസ്ലാം കാര്യത്തിനെ പറ്റി സംഭവം പഠിക്കാം. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോയിട്ട് അവിടെ ഇന്നൊരാളെ അയാളെ വിശ്വസിച്ചിട്ട് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാന്നൊക്കെ പറയാം. പറ്റില്ല. പക്ഷേ അവിടെ കോഴിക്കോട്ട് വേണ്ടി തവണ ഇവിടെ ഏറെ താരുദ്ധികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ടൂക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ചർച്ച ചെയ്യാൻ സാധിക്കോ ഇങ്ങനെ പറയാൻ മതി. ഇതൊന്നും വേണ്ട നമ്മളൊക്കെ ഈ പണിക്ക് കൊടുത്തായില്ലേ എന്ന് ചർച്ച ചെയ്യാൻ നമ്മളെ കമ്മിറ്റിന്റെ ഒന്നും ഭയപ്പെട്ടില്ല. ഒരൊറ്റ കുട്ടിനെ കിട്ടിയില്ല. മൂന്നേ നോക്കുമ്പോ തന്നെ കിട്ടണോ എന്റെ 11 ബന്ധപ്പോൾ കാര്യമുണ്ടായത് എന്ന് വിലയിരുത്തുന്ന ചില ആൾക്കാരോട് അതിന്റെ അഗ്നോക്കരൊക്കെ പറഞ്ഞാകട്ടെ. ഇത്രയും വലിയ പ്രതിഭാഗമാവും നെടുവത്തെ പ്രസിഡന്റ് ജിമാസ് അമീറുന്നത് ഒക്കെ ഇവിടെ സംഘടന ലക്ഷക്കണക്കിന് 60 ലക്ഷം മുസ്ലിങ്ങളുള്ളതിൽ 10-15 ലക്ഷം അല്ലെങ്കിൽ 25-30 ലക്ഷം ആൾക്കാരുടെ തലപ്പത്തിരിക്കുന്ന മതാധ്യക്ഷന്മാർ പറയുന്ന മറുപടികളിൽ രേഖാമൂലം എന്താ പറയുന്നത്? അങ്ങനെ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്ക് എഴുതി നമുക്ക് നന്നായി നന്മകളും നേടുന്നു. പക്ഷെ എനിക്ക് 365 ദിവസത്തിൽ ഒരൊറ്റ ദിവസം ഒഴിവില്ല. ദിവസത്തിൽ ഒരു 365 എല്ലാ 365 അങ്ങനത്തെ ചർച്ചക്ക് ഒഴിയില്ല. അതുകൊണ്ട് നന്മകൾ നന്മടപ്പണ്ടാതെ ആവത്തന്നെ ഇതൊക്കെ കൂടി എഴുതി നടത്തേണ്ട ആൾക്കാർ ഞങ്ങൾക്ക് ഒഴിവില്ല നിങ്ങൾക്ക് ഒഴിവില്ല എന്ന് വണ്ടൂക്കാരോട് പറയാനുള്ള നന്മ ഇതിന്റെ നന്മ അത് നിങ്ങനെയായിരുന്നു. ഇതൊക്കെ ഇന്നത്തെ കൊടസമ്പന്മാരായ പ്രധാനങ്ങളായ ആൾക്കാർ ഈ സമുദായത്തിന്റെ മുമ്പിൽ അവര് മറുപടി അവതരിപ്പിക്കുന്ന ഈ രൂപത്തിലാണ്. അപ്പൊ നമ്മുടെ യോഗം ഈ ശനിയാർ കിട്ടിയിട്ട് ഒരു കാര്യം കിട്ടിയില്ല എന്നാൽ വിലയിരുത്തു വമ്പിച്ച കളി കിട്ടിയുണ്ട്. ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ഈ സമുദായത്തിന്റെ വട്ടം കിടക്കാൻ തുടങ്ങിയിട്ട് 5, 10 കൊല്ലല്ല 100, 200 കൊല്ലല്ല 1,350 വർഷം ഈ സമുദായത്തെ ഈ രൂപത്തിൽ നഷ്ടം ചെയ്തി നഷ്ടപ്പണ്ടാക്കിയ ഔമാകാരി പുരോഹിതന്മാരും അവരുടെ കള്ളനടിച്ച് കടത്തലാണ് നമ്മുടെ വെല്ലുവിളി ചെയ്യാം. അവരോട് ചെയ്യുന്നതല്ല, നമ്മളെ കുടുക്കി ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൂടെ കുടുക്കി സത്യമാണ്. ഈ മൃഗമില്ല എല്ലാ മതക്കാരും ഈ ലോകത്തിൽ നമ്മളുള്ള ഈ മതം വന്നപ്പോ അന്ന് പറഞ്ഞാ ലോകത്ത് പലരാജീവനും അതൊക്കെ മഹാകഷ്ടപ്പാടും ദുരിതനും. പക്ഷെ നിങ്ങൾക്ക് ഒരു വിഷമമില്ലാത്ത ഒരു മതം നിങ്ങൾക്ക് തന്നിരിക്കുന്നു കുറുകാരി കാണാൻ നമ്മളെ ഇതുപോലെ ഉണ്ടാവണ്ടിയായിട്ട് നടക്കുന്ന ഒരു ഭൗമനെ ലോകത്ത് കാണാൻ ഞമ്മള് ഈ 100 കോടി 100 കോടി ചെയ്യുന്ന പണി മുക്കി നേരം മുതിർക്കാതിന്റെ എല്ലാ പണി കാറ്റാട്ട് പോയാൽ അത് വരെ കുളിച്ചതും ഒക്കെ പോയി. രണ്ടാമത് പോയിട്ട് കങ്ങൾ ഇവിടെ കാറ്റ് പോവാത്തോടത്ത് അതിനെ കഴുകി കൂടെ പോയാൽ കയ്യിലുള്ള കാര്യങ്ങൾ തിരിഞ്ഞു കാണാൻ പിന്നെ പോയാൽ തിരിച്ചു പോകാൻ കയ്യിൽ കാര്യം കഴുകാൻ പോയി കൂടെ അങ്ങനെ 10 വട്ടം കാറ്റ് പോയാലും സമുദായം കെട്ടിപ്പോയേണ്ടി വന്ന ഒരു മഹാ ഇത്രമ ഇടനിലയിൽപ്പെട്ട ഒരു കൗമി ലോകത്തിനാരെയും കണ്ടുണ്ടോ? അതല്ല, അതൊക്കെ കഴിഞ്ഞ് നിശ്ചയിക്കാൻ പോയാലോ, നിശ്ചയിക്കാൻ തുടങ്ങിയാലോ പിന്നെ വലിയ ഒഴിവുണ്ടോ? പള്ളിയിൽ ഇങ്ങനെ കയറി ഇറങ്ങിയല്ലേ ഒരു പണി. പാർട്ടി പാർട്ടിയൊക്കെ സമ്പാദിച്ചു വെച്ചതിന്റെ സ്വത്തുണ്ടെങ്കിൽ അതുകൊണ്ട് വീട്ടിലെ ഉണ്ടാക്കാൻ ആളുണ്ടെങ്കിൽ ആ ചോറും ചാറും ഉണ്ടായിപ്പെടാറും ഉണ്ടാക്കി വെച്ചോടെ പള്ളിയിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ 2.5 മണിക്കൂർ എന്താ പണി? പള്ളി പോവുക, കഴിഞ്ഞുവരെ പിന്നെ പോവുക, ചാടിക്ക പിന്നെ പോവുക. ഇങ്ങനെ രാത്രി എല്ലാം ഒരു 10, 8, 9 മണിയോടും കൂടി സംസ്കാരം കഴിച്ച് വന്ന് കിടന്നു ഉറങ്ങാൻ സമ്മതിക്കുക. 10 മണിക്ക് അവള് ആകാശത്ത് ഇറങ്ങി വരും. അപ്പൊ മുതൽക്ക് തട്ടി നിൽക്കാറും ബുഹാരി മുസ്ലിമ ഇങ്ങനത്തെ ഭൗമി ലോകത്തുണ്ടാവും. കിടന്നുറങ്ങാനും സമ്മതിക്കൂടെ, പകരോ 5 നേരമായിട്ട് അങ്ങനെ 1 മണിക്കും പോകാൻ പറ്റില്ല, 1 മീറ്റിംഗ് നടത്താൻ പറ്റില്ല, ഒരു പഠിക്കും പഠിക്കാൻ കഴിയില്ല, ഒരു ഗവേഷണത്തിന് കഴിയില്ല. അങ്ങനെ 5 നേരമായിട്ട് പകരം മുഴുവൻ കഴിഞ്ഞ് രാത്രിയുടെ ആദ്യം പോകാൻ കഴിഞ്ഞ് പെടുന്നുള്ള സ്ഥലത്ത് അള്ളാന്റെ വരവും നേരം കൊടുക്കുന്ന വരണിക്കണം എന്നാണ് അബൂഹുറൈറയുടെ കൽപ്പന. ഇതെവിടെ ഇരിച്ചു ബുഖാരി മുസ്ലിമില്ല, എവിടെയ്ക്കില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു മതം ലോകത്തുണ്ടോ? അപ്പൊ ലോകത്തിൽ ഏറ്റവും മുന്തിയ മതമാണ് നിങ്ങൾക്ക് തന്നത്, ലളിതമാണ്, സൗകര്യപ്രദമാണ് എന്നൊക്കെ അള്ളാഹു ഖുർആനിൽ പറയുന്നത്. രാജ്യത്തിന്റെ ഉണ്ടാവരത്തൻ വിദ്യാഭ്യാസൊക്കെ അന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ യാതൊരു രക്ഷയില്ല, പിന്നെ അതിന് തന്നെ നടത്തണം. അതുകൊണ്ടാണ് 100 കോടിയും 75 കോടിയും ആ പരിപാടി വേണ്ട എന്ന് തീരുമാനിച്ചത്. ഇന്നത്തെ അതിപ്പോ ഇല്ലാന്ന് പറഞ്ഞാൽ തരൂല, 100 കോടിയും 75 കോടിയും നിസ്കാരം അവിടെ നിൽക്കട്ടെ, അത് ഭേദാവം നടത്താൻ പറ്റിയതല്ല, അത് തീരുമാനിച്ചു. 100 കോടിയും 25 പേരാണ് അത് തന്നെ പറഞ്ഞ മാതിരി കാര്യം പറഞ്ഞ മാതിരി നിക്കരിക്കാൻ കഴിയോ? 5 നേരം ബാങ്ക് കൊടുത്ത ബാങ്ക് കേട്ടാൽ പട്ടി പോണം, ബാങ്ക് കേട്ടാൽ സീക്രട്ടില്ലേ ബാങ്ക് കൊടുക്കുന്നത്, കേട്ടവരൊക്കെ പള്ളി. അല്ലെങ്കിൽ വീട് പൊള്ളിക്കുന്ന ബുഹറയുടെ പറഞ്ഞത് ബുഹാരിയിലും മുസ്ലിമില്ല, വീട് വീട് പൊള്ളി വെച്ചിട്ട് ചാമ്പലാക്കി പോണം. അപ്പൊ ബാങ്ക് കേട്ടാലൂടെ പള്ളിയിൽ പോണം. എത്ര നേരം? 5 നേരം പോണം. 5 നേരം ബാങ്ക് കേട്ടാൽ എല്ലാവരും പള്ളിയിൽ പോണം. ഓരോ മാനേജർമാർക്കുള്ള നിർബന്ധ നിയമം അതാണ് എന്ന് ബുഹാരി മുസ്ലിമിന്റെ അരീതിൽ കൂടി പഠിപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ ലോകത്തുണ്ടോ? ഒരു മഹജ്ജുകാരി, ഒരു സംഘടനക്കാരി, ഒരു ഗ്രൂപ്പുകാരി കാണില്ല. പുരോഹിത ഗ്രൂപ്പ് കാണുമ്പോൾ വലിയൊരു കൂട്ടിൽ നിസ്കാരം കെട്ടിത്തന്നെ ഇറക്കി നടക്കാറ്.
നിസ്കാരത്തിന് കളിയാക്കാൻ വിചാരിക്കരുത്,
അവരുടെ
നിസ്കാരത്തിനാണ് ഞാൻ കളിയാക്കുന്നത്. അവരുടെ നിസ്കാരം കളിയാക്കാൻ അവരോട് പറഞ്ഞതാ, അവള് പറഞ്ഞ നിസ്കാരം കണക്കിക്കരുത്, എനിക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ അവരുണ്ടാക്കിയ നിസ്കാരം കണക്കനുസരിച്ച് അന്ന് കെട്ടിത്തങ്ങി നിൽക്കുന്ന കൂട്ടരെ അവര് അവര് നിലനിർത്തുമോ? എനിക്ക് നേരം അവരെ നിലനിർത്തില്ല. അവര് നിലനിർത്തുന്ന എന്ത് വേണമെന്ന് ശരിക്ക് പൈസ പൈസ എണ്ണി 30,000 പൈസ കൊടുക്കോ. എന്നാൽ ഈ ലോകത്തിലെ 15,000 പള്ളികളിൽ 15,000 മുസ്ലിംമാർ പങ്കെടുക്കും, 15,000 മുസ്ലിംമാർ നിക്ഷേപം ചെയ്യും. 2,000 കോടി റുപ്യ കൊല്ലം എണ്ണി തീർത്ഥം കൊടുക്കണം 15,000 പള്ളികളിൽ. അത് ചെയ്തിട്ട് ആ പൈസ കൊടുത്തിട്ട് കുട്ടി അവരും ഇഞ്ചി നേരം പള്ളിയിൽ വന്ന് നിക്ഷേപിക്കാൻ തയ്യാറില്ല. ഇതാണ് സത്യം. അപ്പോ ഇങ്ങനത്തെ എടുങ്ങനെ പിടിച്ച് അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു പണി നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ അതിനും കുറച്ച് ഗൗരവപ്പെട്ട കാര്യം. എന്നാൽ അത് 5 or 10 ചെയ്യാം. ചെയ്യുന്നത് മുഴുവൻ അള്ളാനെ കളിയാക്കുക, അള്ളാനെ കുതിര കയറുക, ഇതിനെ ചീത്ത പറയാ, ഇതൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞാൽ അത് കൊടുക്കും. അതുകൊണ്ടില്ല, അള്ളാഹുവിനെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ അത് അള്ളാഹുവിനോട് സത്യം ബഹുമാനം ആദരവൊക്കെ കാണിക്കുന്ന നമസ്കാരമുണ്ടേ. എന്നെങ്കിലും അള്ളാഹിന്റെ പ്രകടനത്തിനുള്ളൂ. ഇത് തുടങ്ങിയാൽ സുഹൃത്തുക്കളാണ് തന്നെ അള്ളാഹുവിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിസ്മില്ലാഹി കൊണ്ട് തുടങ്ങണോ? ഓക്കെയാണ് അള്ള പറയാൻ ഓർത്ത് തുടങ്ങാൻ പറഞ്ഞാൽ അതിന്റെ പണിയെടുക്കുക. ഇത്ര നിന്റെ നാടന്റെ ബിസ്മിന്റെ ശേഷാണ് ഓടിക്കാളേന്ന് അള്ള തുടക്കത്തിലേ പറഞ്ഞു. ഈ ലോകത്തേക്ക് പോകാൻ അവതരിച്ച ആദ്യ ഘട്ടത്തിൽ തന്നെ അള്ള പറഞ്ഞതാ. എന്നാ എത്ര ബിസ്മി എന്ന് പറയുമ്പോ ഖുർആൻ ഏറ്റവും വലിയ വായന ഖുർആനല്ലേ, മുന്തിയ വായന. ആ ഖുർആൻ ഓതുമ്പോ പിന്നെ ബിസ്മി വേണമെന്നത് പറയാനുണ്ടോ? പറയാനില്ല. ഈ കാണണോ? കണ്ടോളൂ. 114 പ്രാവശ്യം അള്ളാണ് പറയും. 114 പ്രാവശ്യം ബിസ്മി ചെല്ലേണ്ട കോരം ഒരേ സ്വരത്തിൽ, ഒരേ അക്ഷരത്തിൽ 114 തരത്തിൽ, 113 സൂറത്തിൽ, 114 തരത്തിൽ ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ അള്ളാഹു ഇത്രയും പുണ്യത്തോടുകൂടി, ഗൗരവത്തോടുകൂടി, പരിഗണനയോടുകൂടി അവതരിപ്പിച്ച ഈ ബിസ്മി നമസ്കരിക്കാമെന്നാൽ ഒരൊറ്റ പള്ളിയിലും അതോടൊക്കെ ജപിപ്പോവരുത്. ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ്, ഓരോ മുസ്ലിമിന്റെയും മുദ്രാവാക്യമാണ് ജപി. അള്ളാഹുവിന്റെ പ്രധാന വിശേഷണം അതിനുണ്ട്. പിന്നെ പരമാനം പതി അത് പ്രഖ്യാപിക്കാനാണ് എല്ലാ പള്ളികളിലും 15,000,000 പള്ളികളിൽ നിന്നും 100 കോടി മുസ്ലിങ്ങളുടെ, 100 കോടി മുസ്ലിങ്ങളും അത് പ്രഖ്യാപിക്കണം. എന്താ പറയുന്നറിയോ? അബൂഹുറൈറിന്റെ ആൾക്കാർ എന്താ പറയുന്നറിയോ? മുസ്ലിം ഏതായാലും ഉറക്കെത്തിട്ടാന്നുള്ള പരിപാടി നമുക്ക് പെട്ടിടാം. അത് നിങ്ങളുടേതായ ആരുടെ ഇസ്ലാമിന്റെ. അത് മാത്രം മണിയത്തെ പള്ളിയിലോ മക്കത്തെ പള്ളിയിൽ പോലും ബിസ്മി ഉറക്കെ കേൾക്കും കേൾക്കാൻ പാടില്ല. അഥവാ ചെല്ലുകയാണെങ്കിൽ പതുക്കെ ചെല്ലിക്കും. എല്ലാരിക്കാ വേണ്ടത്. കാരണം അവിടെ വേറെ ചെല്ലേണ്ടതിനെ സ്പീക്കറോട് പറഞ്ഞത് അപ്പൊ കുറയും. അതുകൊണ്ട് ബിസ്മി എല്ലാരിക്ക വേണ്ടത്. അഥവാ ചെല്ലുകയാണെങ്കിൽ പതുക്കെത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ട ഇത് നമ്മുടെ ഭൂരിഭാഗം ആളുകളും സ്വീകരിച്ചില്ല, ഞാനൊരു സ്വീകരിച്ചില്ല. എന്നാൽ തീർച്ചയായും എവിടെയെങ്കിലും ബിസ്മി ഉറക്കിച്ചെല്ലാൻ പാടുണ്ടോ? തീർച്ചയായും പണം കിട്ടുന്ന ആൾക്കാർക്ക് ചെല്ലാൻ പാടുണ്ടോ? ഇവര് വർഗവിശ്വാസം കൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ പണ്ട് മുജാഹിദ് മൗലവിമാരൊക്കെ സാധാരണ എനിക്ക് ധാരാളം പറ്റിയാണ്. മുജാഹിദ് മൗലവിമാരുടെ നേതാക്കന്മാരൊക്കെ ധാരാളം പരിചയപ്പെട്ട ആളാണ്. അത് ബിസ്മിയോടി മോലി, അലി മോലി, എന്തച്ചമ്മ മോലി, കെ മോലി, ഇവരൊക്കെ നിസ്കരിക്കുമ്പോ ബാക്കിയോടും ആദ്യം വിളിച്ചൊക്കെ ജോറായിട്ട് ഓടും. ഉറക്കെ ഒരു തന്നെയാണ് അസംബ്ലിച്ചായി തുടങ്ങും. പക്ഷെ അന്ന് തീർച്ചയായും പണം വരണില്ല. റാഷ്ട്രന്റെ തുക അങ്ങനെ വരണില്ല. ഇവിടെ രാജ്യക്കാരോട്ട് വരണില്ല. അപ്പൊ ബിസിനസ് യാതൊരു കേടുണ്ടായിട്ടില്ല. റാജ്യക്കാര് പണം തന്നിട്ട് പടി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ അതിന്റെ ഉദ്ഘാടനത്തിന്റെ അവിടുന്ന് ബിസി കണ്ട രാജ്യക്കാരൻ ഉദ്ഘാടനത്തിന് വന്ന അയാൾ ചെയ്യുന്നില്ല. പിന്നെ ചിത്രം പോലും വരും ചിലപ്പോ അപകടങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ. എന്നാ കൊല്ലത്തിൽ ഒരിക്കൽ ഇല്ലാതാക്കിയാൽ മതി. അത് അവതരിപ്പില്ല. അപ്പൊ ഒട്ടാകെ ഇരിക്കാണ്ട് കെട്ടാളാണ് തീരുമാനിച്ചു. ആര്? എന്തുകൊണ്ടും മുജാഹിദിന്റെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ. ഇത് ഗുരുതരമായ ആരോപണമാണ്. അന്വേഷണം ഗുരുതരമായ ആരോപണമാണത്. അന്വേഷണം ആദ്യത്തെ കാരണം പണം കിട്ടിയപ്പോ ബിസ്മി കട്ടില്ല എന്ന് വന്നാൽ കാര്യം ശരിയാവില്ല. അവന്ന് തുടങ്ങിക്കിരുന്നെങ്കിൽ അവരോട് ഏതെങ്കിലും നേരം തുറക്കോ? ആരോപണം ആരും വഴുതൂല. ഖുർആൻ ഓർത്ത് തുടങ്ങിയാൽ അത് ആരംഭിച്ചാൽ
അള്ളാഹുവിൽ ശരണം പ്രാപിച്ചുകൊണ്ട് എന്നൊന്ന് പറയാറേ എന്ന് പറഞ്ഞു. ഇല്ല വേറെ പറയാൻ 100 വേറെ അന്ന് മുതലേക്ക് പറയാൻ 100 സ്ഥലത്തും മഴത്തോട്ടും അവരുടെ നിശ്ചയപ്പെട്ടോ എന്നാൽ അങ്ങനെ വിഭാഗപക്ഷിയുമായ ഒരു തെറ്റാനാണ് അവനെ പറ്റി അവരുടെ കിട്ടാൻ വേണ്ടി അന്ന് പറഞ്ഞത് കേട്ടില്ല. പക്ഷേ വേറൊരു തെറ്റാനെ നമ്മൾക്ക് ആ തെറ്റാനെ പറ്റി അവർ തോന്നണം അത് നിർബന്ധമാണ്. എന്താ ഒരു കിട്ടണത്തിൽ മറ്റിച്ചപ്പം തിരികടനായ സാധനത്തിന്റെ കിട്ടുന്നതിന് കാക്കണമെന്നാണ് നന്നായി അവ പറഞ്ഞ അവരുടെ ചോദിക്കുക. പെരിഗണനായ ഇസ്ലാമികളും പറയേണ്ടത് അറിവ് ഓർമ്മയിൽ അതെവിടെ വിചാരത്തിന്റെ അവസാനം അതുവരെ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി അതിർത്തിയാണ് കത്തിപ്പോരുത്തം കണ്ട ഒരു വാചകം അവസാനം കടിക്കും. പിന്നെ ഡിസ്നി അലങ്കാരത്തിൽ എല്ലാം പാടില്ലെങ്കിലും ഒരു ആമീനിൽ ആരുടേത് ഇതൊക്കെ പേര് പറഞ്ഞ പ്രശ്നങ്ങൾ വരാം. നമസ്കാരത്തെ സംബന്ധിച്ച് ഞാൻ കാര്യമായിട്ട് സംസാരിക്കാണ്ട് അതിനുള്ള സംശയങ്ങൾ തീരുമാണോ നിങ്ങളൊക്കെ വന്നതോ എനിക്കറിയാം ഇതൊക്കെ വന്നത് ഇത് ഗുരുതരമായ പ്രശ്നമാണ്. മൗലികമാർക്ക് ഗുരുതരം തന്നെയാണ്, പക്ഷെ ഗുരുതരാണെന്നൊക്കെ സമ്മതിക്കറിയാം. പക്ഷെ നമ്മൾക്ക് ഇത് ഗുരുതരം നമ്മുടെ ലിസ്റ്റി ഓടണം ഓടണ്ടേ, അവർ ഓടണം ഓടണ്ടേ, ആദ്യം ചെല്ലണം ചെല്ലണ്ടേ, ഇതൊക്കെ നിശ്ചയിക്കുന്നതാകുമ്പോൾ നമ്മൾക്ക് അറിയണം. നിർബന്ധമായ കാര്യം ആമീന ചെയ്യുന്നതാണ്. ഈ ആമീൻ ആരുണ്ടാക്കിയതാണ്? അറബി ഭാഷയിൽ ആമീൻ എന്നൊരു പദം ഇത്രയും ആദ്യം കോടി മുസ്ലിമീങ്ങൾ നിത്യം ചെയ്യേണ്ട ചെല്ലേണ്ട ഒരു ആദ്യം അള്ളാഹെല്ലാം പറഞ്ഞാൽ പിന്നെ അറബിയാരും വേണ്ട അറബിയാരും വേണ്ട ചെല്ലേണ്ടതില്ലേ പത്തേണ്ടതില്ലേ പത്തേലാമീനിക്ക് എന്നൊക്കെ സംശയിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. ആമീനിക്കാന്നല്ല ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും ആമീനിക്കാം. അതൊക്കെ അവർ പഠിച്ചോക്കും, കുറച്ചെ ആൾക്കാർ പഠിച്ച് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖുർആനിന്റെ പല കുട്ടികളിലും അത് പ്രസിദ്ധീകരിച്ചു. ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും ആമീനിക്ക ജൂതന്മാരുടെ പള്ളിയിൽ നിന്ന് ആരംഭിച്ചതാണ്. അങ്ങനെ ക്രിസ്ത്യൻ പള്ളികളിൽ കൂടി പോന്നു. അങ്ങനെ മുഅവിയയുടെ കാലത്ത് മുസ്ലിം പള്ളിയിലും അത് കടന്നുപോയി. മുഅവിയയുടെ കാലത്ത് നാല് ഖലീഫമാരുടെ കാലത്തില്ല. അപ്പൊ മുഅവിയയുടെ ഉപദേഷ്ടാക്കൾ ജൂതന്മാരായിരുന്നത് കൊണ്ട് ആമീൻ നിങ്ങൾ നിർബന്ധമായിട്ടും പള്ളികളിൽ ചെല്ലണം, ജിസ്മി ചെല്ലാൻ പാടില്ല എന്ന് ഉപദേശിച്ചത് ആര് സ്വീകരിച്ചു? മുഅവിയന്റെ പുരോഹിതൻ അബൂ ഹുറൈറ സ്വീകരിച്ചു. അബൂ ഹുറൈറയുടെ ആൾക്കാരായ സുന്നത്തിന് ജമാഅത്തുകാരെ മുഴുക്കെ അത് നടപ്പിലാക്കി. അതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ആമീൻ. അപ്പൊ ഖുർആനിൽ ഇല്ലാത്ത ആമീൻ, ഖുർആൻ പരിഷ്കരിച്ച ആമീൻ, അർത്ഥം കൊണ്ടോ ചോദ്യമുള്ള ആമീൻ ഞാൻ പിടിച്ച് കിടന്നുണ്ടോ? അർത്ഥം കൊണ്ട് ചോദിച്ചത് അങ്ങോട് പറഞ്ഞ പ്രകാരം ചെയ്യണമേന. ഈ അങ്ങോട് നല്ല സ്വഭാവം ഇസ്ലാമിലിരിക്കും. അങ്ങോട് നല്ല പുരോഹിതൻ അങ്ങോട് പറഞ്ഞ പ്രകാരം സ്വീകരിക്കണമേ, ചെയ്യണമേ, തരണമേ എന്ന് ചിലപ്പോ അങ്ങനെ അങ്ങോട് പറഞ്ഞ പ്രകാരം തന്നെ എന്താ പറയണമെന്ന് ഈ പറയണതേ കൂടെ പറയണമെന്നും അറിയില്ല. പിന്നീട് അങ്ങനെ പറഞ്ഞിട്ടാ മതിയാണ്. അങ്ങനെയാണ് ജൂതന്മാർ ആമീൻ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ പഠിക്കുക. അതുകൊണ്ടാണ് ഖുർആൻ ആമീൻ തന്നെ വർദ്ധിച്ചത്. പഠിച്ചത് ആമീൻ ഉണ്ടാക്കി അച്ഛനുള്ളൂ ഉള്ളൂ. ഖുർആനെ കുത്തിപ്പിടിക്കുക, ലോകം മുഴുവൻ പ്രചാരണം ഉണ്ടാക്കരുത്, പിന്നീടും പ്രചാരണം ഉണ്ടാക്കരുത്. പക്ഷെ അള്ളാഹുവിനെ പറ്റാനീ പറഞ്ഞോടും ഖുർആനിൽ പറഞ്ഞു, നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞു. റബ്ബ്യഗ്ഫിർ വർഹം എന്റെ ചില മുഖ്യ ഞാൻ റബ്ബ്യഗ്ഫിർ വർഹം എന്ന് എഴുതിയത് അള്ള പറഞ്ഞത് പറഞ്ഞാളേ അതല്ല പറഞ്ഞതാ പറയാൻ പറഞ്ഞതാ അതുകൊണ്ട് ചെയ്യണം. ആമീന്ന് പറഞ്ഞാളേ ഒറ്റ കിതാബിലുള്ള അമ്മിച്ചിരിക്ക നീ എഴുതിയ അമ്മ പറയാതെ എനിക്ക് പറയുന്നു. അതാണ് ആമീനം കാരണം. അപ്പൊ നമസ്കാരത്തെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ വരിക. അതിന് സംഭവങ്ങളെ ഗ്രന്ഥങ്ങളെങ്കിലും ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ഖുർആൻ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വർഷം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞ ചാറ്റ് അത് സ്വീകരിച്ചിട്ടില്ല. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുവേടന നമ്മളോട് പുരോഹിതന്മാരും മതപണ്ഡിതന്മാരും പറയുന്നത് നമസ്കാരത്തെ സംബന്ധിച്ച് ഖുർആൻ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഹരീത് നോക്കിയെങ്കിൽ നമസ്കാരം മനസ്സിലാവും. ഖുർആനിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അള്ള പറഞ്ഞു എല്ലാ പ്രശ്നവും വിവരിച്ചിട്ട് എന്ന് പറഞ്ഞു. നമസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകം അല്ല പറഞ്ഞു എന്താ ഒന്നും കേട്ടോളൂ. രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതിലെ ഈ സൂക്തത്തിൽ പറഞ്ഞ കാര്യം പറയുന്നത് ഇന്ത്യയിൽ ഇത്രയധികം പ്രചാരമായ ഒരായത്ത് വേറെ ഞാൻ ജീവനാംശത്തിന്റെ ആയത്തായി അതിൽ മുസ്ലിമീകളും മമ്മുസ്ലിമീകളും എംപിമാരും എംഎൽഎമാരും സകല രാഷ്ട്രീയക്കാരും ഒരു മുസ്ലിം പ്രസാദത്തിൽ മലയാളത്തിൽ അറബിൽ വേണ്ടി പഠിച്ചാട്ടി ഇന്ത്യയിൽ ഒട്ടാക പ്രചാരമായ തന്നെ ഇന്ന് ചേർത്തത് അതേപോലെ കൊണ്ട് പ്രചാരമാക്കുന്ന അതേപോലെ പ്രചാരമാക്കുന്ന ഒരാഴ്ച അതിന്റെ പേരത് രണ്ട് 241 അതിന്റെ ഏകം അതായത് 2239 ഞാൻ പറഞ്ഞതിന് വിശദം തീർക്കാൻ വേണ്ടി ും പരിചാരം രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് സൂക്തം ഇവിടെ ഇന്ത്യ പ്രചാരല്ല ലോക പ്രചാരം ചിന്തിക്കണം. എന്താ കാരണം? എന്താ പറയുന്നത്? ഇവരെന്താ പറയാനുള്ളത്? സംസ്കാരത്തിന്റെ കാര്യം പഠിക്കണമെങ്കിൽ ഇതിന്റെ നോക്കണം. നമസ്കാരങ്ങൾ ഓരോരുത്തരും നമസ്കാരങ്ങൾ പൊതുവെ ഒരു ധാരണ ഉച്ചരിക്കണ്ടാണ് അവരുടെ നമസ്കാരത്തിന് ഉച്ചരിക്കുന്നത്. അള്ളാഹു അക്ഷരത്തോടുകൂടെ നിന്ന് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഖുർആന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭദ്രമിന്റെ ഏറ്റവും പോയല്ല ഖുർആന്റെ ടവർ. ഖുർആനിൽ ഓരോ സൂക്തങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു കാര്യം പറയാം. പിന്നെ അവിടുന്ന് വേറെ അതേ വിഷയത്തെ പറ്റി പിന്നെ പറയേണ്ടി വരുമ്പോൾ രണ്ടാമത്തെ കാര്യം അവിടെ മൂന്നാമത്തെ കാര്യം അങ്ങനെ വിചാരത്തിന്റെ 10, 15, 19 പാർട്ടി ചെയ്യുമ്പോഴത്തെ വിചാരങ്ങൾക്കോ കയ്യിൽ ഒതുക്കി. അത് ഒരു അധ്യായത്തിൽ ഒരു ഭാവി ഒരു പള്ളിയല്ല ഖുർആന്റെ ചെയ്യതല്ല. ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചോദിച്ചോ നിസ്കരിക്കാൻ വേണ്ടി അച്ചടക്കത്തോടുകൂടെ നിൽക്കണം. അപ്പൊ അവിടെ ചെയ്യുന്ന സംശയം അച്ചടക്കം എങ്ങനെയാണ്? അച്ചടക്കം പറഞ്ഞാൽ രാജാവിന്റെ മുമ്പിൽ പോയിട്ട് ഒരു വേദിവാസത്തിന്റെ മുന്നിൽ പോയിട്ട് ഒരു ചികിത്സ വെച്ചാണെങ്കിൽ അക്ഷരത്വം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ അതാ അക്ഷരമാണ്. ഈ അക്ഷരക്കത്തിൽ ഇരിക്കണ്ടെന്ന ഇതാണ് അക്ഷരത്വം. അപൂഹിപ്പകൽപനായ ഒരു കുറാൻ പഠിക്കണം. നമുക്ക് പഠിക്കാൻ സംബന്ധിച്ചിട്ടുണ്ടോ? അത് വേറെ ഇമാമ പറഞ്ഞിട്ടുണ്ട് തെളിയോ. അപ്പൊ അക്ഷരത്വത്തോടുകൂടി നിൽക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. മഹാരാജാവിന്റെ മുമ്പിൽ പോയി നിൽക്കുക പ്രാർത്ഥന എന്നിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് അബൂ ഹനീഫ കണ്ടുപിടിച്ചത്. ബുദ്ധിയുടെ എന്താ അക്ഷരം? നമ്മൾക്ക് മനസ്സിലാക്കുന്ന കഴിയും. കൂട്ടി വെക്കാൻ താഴെ മേലെ വേണേ തട്ടിച്ച് തട്ടിച്ച് ഇറക്കിച്ച് നെഞ്ചെത്തിക്കത്തി അതിന്റെ പരിഷ്കരണം പരിഷ്കരണം ഒന്ന് വന്ന് വന്നിട്ട് നെഞ്ചെത്തിക്ക് ഇവിടെ കൈ നോക്കിക്കോളാം ബാധ്യം കൊടുക്കാൻ സമയമല്ല കൈ എവിടുക്കാൻ തെറ്റിനെ നോക്കിക്കോളാം ഞാൻ പരിഹരിക്കല്ല നമ്മുടെ ചിന്ത പോലെ ചാടി കയറുന്ന രൂപമായ അപ്പൊ അച്ചടക്കത്തിൽ നിൽക്കാൻ പറഞ്ഞാൽ ഏറിയത് ഇതുവരെ മതി ഇവിടെ നിന്ന് കയറുമ്പോ പിന്നെ അച്ചടക്കല്ല കൃത്രിമ പിന്നെ നമ്മൾ കൈ നോക്കണം അവിടുന്ന് പോയിട്ട് പിന്നെ അവിടെ പോയി എന്നറിയോ അച്ചടക്കം അച്ചടക്കത്തോടുകൂടെ നൃത്തം പറഞ്ഞു പറഞ്ഞിട്ട് അത് എത്ര ഭാഗത്താണ് ഹൃദയം അതിന്റെ മുകളിൽ ഉള്ളം കൈ വരണം അപ്പൊ ഇങ്ങനെ വെക്കണം എന്നായി എടുത്തേ എടുത്തേ ഭാഗത്തുള്ള ഓരോരുത്തരുടെ നെഞ്ചിനും കുത്തി ചെല്ലണം എന്നാ പറയാം കിതാബ് എഴുതിയത്തെ വെറുതെ പറയുന്നില്ല ഇവരെ എഴുതിയ ഇടത്തേ കൈ ഇങ്ങനെ ആക്കിയിട്ട് എടുത്താൽ ഹൃദയം ഹൃദയം കൊത്തി വെക്കാന്ന് അപ്പൊ ഇങ്ങനെ വെക്കാന്ന് അപ്പൊ കൈ മറ്റൊരു നെഞ്ഞത്തായി അപ്പൊ ഇടത്തേ കൈ കൊണ്ട് ഇടത്തേ ഭാഗത്തുള്ള കൈ കൊണ്ട് കൊന്നു കുത്തി ഇനി അവസാനത്തെ അച്ചടക്കം അവസാനത്തെ അച്ചടക്കം അത്തറിയാത്തരം അതെങ്ങനെ അച്ചടക്കം ഇടത്തേ കാര്യം വലത്തോട്ട് ചടിക്കണം വലത്ത് പോലെ ചവിട്ട് പോണം എന്റെ ചുരുക്കപ്പാണ് അതിന്റെ ചുരുക്കപ്പാണ് വരത്തുള്ള ആൾക്കാരെ മുഴുവൻ കാലും ഇടത്തേക്കാരോട് ചവിട്ടണോ ഇടത്തുള്ള ആൾക്കാരെ മുഴുവൻ ഇടത്തെ കല്ലോട് കുത്തണം ഇതാണ് പക്ഷം അതിലും എഴുതി വെച്ചാൽ ശരിയാണ് ഇതാണ് എഴുതി വെച്ചതാണ് ഞാൻ വെറുതെ പറയാം അപ്പൊ ഞമ്മക്ക് ഇനി കുത്തും വേണ്ട മറ്റേ നേട്ടലും വേണ്ട ശരിയായി അപ്പൊ കഴിയുമ്പോ മാറി മാറി അച്ചടക്കത്തിലാണ് നിൽക്കാം ആദ്യമാണ് ചെറിയ നോക്കുമ്പോ കയ്യിന്റെ കാര്യം അവിടെ കുട്ടികളുടെ മേലെ കെട്ടണം താഴെ എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നം ർക്കത്തിൽ ഒന്നിലും കൊണ്ട തൂക്കിട്ടോട്ടെ എന്ന് പറഞ്ഞ് മാറ്റിക്കുന്നത് ആഫ്രിക്കയിലൊക്കെ ധാരാളം ധാരാളം ആഫ്രിക്കയിലൊക്കെ മാറ്റിക്കുന്നത് അപ്പൊ അവർക്ക് കൈ തൂക്കിയ ഏതായാലും വിജയമാക്കണ്ട ഏതുവരെ പ്രവാസി ഒപ്പരാത്തിൽ ഉത്സാഹവും ഇല്ലാതെ കാണിച്ച് അച്ചടക്കത്തോടുകൂടെ നിന്നിട്ടാണ് നമസ്കാരം ആരംഭിക്കേണ്ടത് എന്ന് മനസ്സിലായിരിക്കും നിന്നിട്ടാൽ കേൾക്കേണ്ടത് നൃത്തം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയം പെട്ടു അതെ നിങ്ങൾക്ക് വലിയ ഭയം വന്നാലോ യുദ്ധത്തിൽ കൊല്ലുമെന്ന് ഭയം വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് ഒക്കെ അർത്ഥം യുദ്ധത്തിൽ ആളെ കൊല്ലും എന്ന് ഭയം വന്നാർക്ക് ഓടി നിൽക്കരുത്താൽ അവിടെ കുടുംബം നിൽക്കരുത്താലും നിന്ന് നിൽക്കരുത്താലും തരണ്ട അവിടെ യുദ്ധത്തിന് ആളെ ഇല്ലാതെ ഓടി വെട്ടാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ പാർട്ടിഭോധന ഓട്ടത്തിന് കിടപ്പ് ചെയ്യാമോ ഇവിടെ പാർട്ടിഭോധ നിക്കാൻ പറഞ്ഞാല് ഓടി യുദ്ധത്തിന് വാങ്ങിച്ച് ഓടി വരുമ്പോ ഇല്ലാതെ ഓടി വരുമ്പോ ഓടി നിൽക്കണം എന്നാണ് സംസാരിച്ചത് കേരളത്തിലുള്ള മുന്നേറ പണ്ഡിതന്മാർ പെൺകെട്ടും എന്ന് ഞാൻ ശ്രമിച്ചു എന്നെ യുദ്ധത്തിൽ നിന്ന് ഭയപ്പെട്ടോടുന്ന അവസരത്തിൽ തിരിപ്പടിക്കാരൻ നിന്നിട്ട് അവർ കുമാരൻ അല്ലെങ്കിൽ സ്വാരപ്പുറത്തുകാരി നിസ്കരിച്ചാണ് എന്നാണ് പറഞ്ഞ പറഞ്ഞത് ഹരി നമ്മൾ മറുപടി ഈ ബുക്കിൽ മറുപടി നമസ്കാരത്തിന് നടക്കുന്നത് കുറെ നമസ്കാരത്തിനുള്ള സ്ഥാനം എന്ന് പറയുന്ന ഈ ബുക്കിലെ മറുപടി യുദ്ധവേളയിൽ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഒരൊറ്റ ആയത്തും കുറാനില്ല എന്ന് മറുപടി എഴുതിയിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു വീണ്ടും നിൽക്കാം ലോകപുരോഹിതന്മാർ കുറാനിൽ ഏകകണ്ഠമായി നടത്തിയ കള്ളാരോപണം ഭൂമിയാക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ട് അങ്ങനെ യുദ്ധഘട്ടത്തിൽ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഒരൊറ്റ ആയത്തും കുറാനില്ല എന്ന് പറഞ്ഞ അനുസരിച്ച് പരത്തിയിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ ഒരൊറ്റ പുരോഹിതനും വീണ്ടുന്നില്ല എന്തെങ്കിലും പേടി തോന്നിയാലും പേടി തോന്നിയാലും പറഞ്ഞാൽ വണ്ടി തെറ്റുന്നതിന് പേടി അത് പേടി തന്നെയാണ് വണ്ടി തെറ്റിയാല് നമ്മളെ ഉദ്യോഗം പോയി ചേർക്കും വെളുത്തിലെത്തണം ട്രെയിൻ തെറ്റിയാല് അപ്പൊ ഇവിടെ നിങ്ങളുടെ സമയം കിട്ടിയില്ല ബന്ധപ്പെട്ട് കൂടി വന്നിട്ട് അവർക്ക് അവരോട് യാത്ര പറഞ്ഞാൽ എന്റെ ഇടയിൽ ഒന്നും സമയം കിട്ടിയില്ല ട്രെയിൻ അടുത്ത ഞങ്ങൾ എപ്പോഴും അടുത്തല്ല ട്രെയിനാണ് പേര് ആയിക്കൂടിയോ അവിടെ അതിനുള്ള സമയം ഉണ്ടാവുന്നത് ചോദിക്കുക അനി അവർക്ക് സമയത്ത് കഴിക്കില്ല ജൂതമതത്തിലോ ജൂതമതത്തിൽ നടന്നു നിസ്കരിക്കാനുള്ള പ്രശ്നമില്ല അതുകൊണ്ട് നടന്നു നിസ്കരിക്കുക എന്ന് ഖുർആനിൽ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം മാറ്റണമെന്ന് ബുഹാരിക്ക് തോന്നി ബുഹാരി മാണ്ടതിന്റെ ഇടയിൽ കൂടി മനസ്സിലാക്കിയാൽ മനസ്സിലാക്കണോ മനസ്സിലാക്കിയിരിക്കുന്ന ബുഹറിനെ മാത്രം പഠിച്ച പോരാ ബുഹാരിയാണെന്ന് മനസ്സിലാക്കി ബുഹാരി പറഞ്ഞു പരിഹാരൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്ന് നിസ്കരിക്കണം എന്നാണ്, നിന്ന് നിസ്കരിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ നീ പറഞ്ഞത്? കൂടില്ല എന്നാണ് എന്റെ രാജ്യം പറയുന്നത് നിന്ന് കിട്ടണം പറഞ്ഞു പറ്റും. അങ്ങനെ നിങ്ങളുടെ പേരായ പരിഹാരം അപ്പം നിന്ന് കിട്ടും. എന്ത് വന്നാലത് ഇത് സാഹിത്യല്ല, കുറയാതെ ഏറ്റവും വലിയ സാഹിത്യങ്ങളല്ല. അതിനാവ് ആദ്യം നിന്ന് നിക്കാൻ പറഞ്ഞു, പിന്നെ അല്ല പറഞ്ഞു നിങ്ങൾക്ക് വെച്ച് വീട് പ്രചാരത്തിൽ വന്ന അപ്പൊ നിന്ന് നിൽക്കാണ് എന്ന് പറഞ്ഞു. അള്ളാഹിക്ക് പറയാൻ പറ്റിയതല്ല, ബുഹാരിക്ക് പറയാം. കാരണം ബുഹാരി നോയാനാണ്. അപ്പൊ ഈ വിചാരിന്റെ അർത്ഥം ചെയ്യാമൻ എന്നാണെന്ന് ബുഹാരിക്ക് കിട്ടാറുള്ളത് എഴുതിയിങ്ങനെ അർത്ഥം പറയുമ്പോ പഠിക്കാമൻ എന്ന് പറഞ്ഞാൽ രാജ്യമാണ്, രാജ്യം പറഞ്ഞാൽ ആയിരുന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഹോജമായിരുന്നു ഇത്, അഹോജ എന്ന് പറയണ്ട, ഹോജക്കന്മാർ കൊണ്ടായിരുന്നു. അത് പണ്ടാമി അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥത വന്നാലോ ഗജം ട്രെയിൻ വണ്ടി പ്രശ്നങ്ങളൊക്കെ തീർന്നു, സ്വസ്ഥായിട്ട് അവിടെ ചെന്നു വീട്ടിൽ ചെന്നു, അല്ലെ ഓഫീസിൽ ചെന്നു, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നു കഴിക്കാം. സ്വസ്ഥായിട്ട് വന്നാൽ പിന്നെ നിങ്ങൾ എന്തിരിക്കണം? പിന്നെ അവളെ പഠിപ്പിച്ചമാരെ കിട്ടണം, പിന്നെ അവളാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചമാരെ കിട്ടാണ്. അള്ളാഹു ഇവിടെ പഠിപ്പിക്കൽ ബുഹാരിയ, അള്ളാഹു പഠിപ്പിക്കൽ മുസ്ലിമിന, അള്ളാഹുവിനെ പഠിപ്പിക്കല് മുസ്ലിമില്ല, ഉമ്മിയ ഒന്നുമില്ല. അള്ളാഹു പഠിപ്പിക്കുന്ന സാധനമാണ് വിശുദ്ധ ഖുർആൻ. ഇതിനാണ് അള്ളാഹു പഠിപ്പിക്കുക. പിന്നെ നിങ്ങൾ അള്ളാഹു പഠിപ്പിച്ച മാതിരി തന്നെ നിസ്കരിക്കണം. അള്ളാഹു പറഞ്ഞിട്ട് അബൂഹുറൈറ എന്താ പറയണത്? അള്ള പഠിപ്പിച്ച മാതിരി തന്നെ തന്നെ എഴുതിക്കൊള്ളുന്നത് ശരിയാ, പക്ഷെ എഴുതി നിക്ഷേപിച്ച് രൂപപ്പെടെ എഴുതി വെച്ചോ. ഏതൊരു 1300 കൊല്ലം കഴിയാത്തൊരു വർക്കറുണ്ടായില്ല. 1300 കൊല്ലം കഴിഞ്ഞ് രക്ഷപ്പെടാൻ കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞ് വേപ്പെട്ടിരുന്നു. അപ്പൊ ലഭ്യ ചെയ്താണ് ഈ പേരാണ് വേപ്പെട്ടായത്. 1300 കൊല്ലം കിട്ടണം വേപ്പെട്ടാല് ചേച്ചി പറഞ്ഞ മാതിരിയാണ് ഇത് പഠിച്ചതെങ്കിൽ ഒരാളെ കയ്യും കീഴ്പ്പെട്ടും, ഒരാളെ കയ്യും നെഞ്ഞെത്തും, മറ്റാളെ കയ്യും കൂടിയിട്ടാണ് കാണോ. ചേച്ചി പരസ്യമാക്കി മദീനത്തെ പള്ളിയിൽ 5 നേരം അഞ്ചുനേരം പരസ്യമാക്കി മദീനത്തെ പള്ളിയിൽ വെച്ച് ഉച്ചരിച്ചിരുന്ന രവിന്റെ കൈ എവിടെയാണെന്ന് പഠിക്കാൻ ഈ 4 ജാതിക്കെട്ടുന്നപ്പോ ദൂരം ആരെ കാണാൻ പോയ മദീനയെ ഒരൊറ്റത്തിൽ മനസ്സിലായി അച്ഛന്റെ കൈ എവിടെയാണെന്ന് മനസ്സിലായി. അപ്പോ അത് കണ്ടിട്ട് എഴുതിട്ട് കാണാതെ എഴുതിക്കുക, കാണാതെ ഓരോരുത്തർക്ക് കൂടുതലും എഴുതിക്കുക. അങ്ങനെ ഉണ്ടോ ഇവർക്ക് പണി കൂടി നോക്കാം? കാണാതെ ഓരോരുത്തർക്കും എഴുതി വെക്കുന്ന പണിയുണ്ടോ ഇല്ല? നമുക്ക് നമ്മളിവിടെ വീട്ടിൽ പോകണം. അപ്പൊ നിർത്തി അള്ളാഹു പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്നുള്ളത്, പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് അള്ളാഹുവിന് പറയാൻ ഇഷ്ടമല്ലല്ലോ. അങ്ങനെയല്ല പറഞ്ഞൂടെ, പക്ഷെ നബി പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് അബൂഹുറൈറ പറയും, അങ്ങനെയാണെന്ന് അലി നബി താലിബ് പറയും, മറ്റൊരാളാണ് മാലിക പറയും, മൂന്ന് ജാതിയിലായി. അതുകൊണ്ട് നബി പഠിപ്പിച്ച മാതിരി എന്ന് പറഞ്ഞാൽ ഒക്കെ കണ്ടെത്താവും. അതിന് കിട്ടാതില്ല. നബിന്റേതായ തന്നെ എഴുതി വെച്ചൊരു ഗ്രന്ഥം സുരക്ഷിതമായി ഇവിടെ ലോകത്ത് വരാൻ പോണില്ല എന്നുള്ളതൊക്കറിയാം. ഇവിടെ ബുഹാരി മുസ്ലിമൊക്കെ കുട്ടികുട്ടിയിലാക്കിയെന്നാണ് നമുക്ക് കിട്ടുന്നത്. പറയാം, പറക്കുമ്പോ പറയാം. അപ്പൊ നബിന്റേതായ കയ്യ നബി എങ്ങനെ നമസ്കരിച്ചു എന്ന് എഴുതിക്കുന്ന ഒരു ഗ്രന്ഥം ഖുർആനിലെ ഇവിടെ ഈ ഭൂമുഖത്ത് സുരക്ഷിതമായ സംരക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥം, ഈ ഭൂമുഖത്ത് ശുദ്ധമായ ഗ്രന്ഥം ഈ ഭൂമുഖത്തില്ല. ബുഹാരിയിലും മുസ്ലിമിലും എന്താണത്? നിശ്ചയം ഓർമ്മ ഓടണ്ടേ? ഓദീനും പറഞ്ഞിട്ടുണ്ട്, ഓദീനാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കിട്ടി ഒന്നും തോന്നണം ഓടണ്ടേ? ചിലപ്പോ ഓതണ്ട്, ചിലപ്പോ ഓടായിരിക്കണം. റുക്കുവിൽ പൊന്നുമ്പോ എന്താ പറയുന്നത്? അത് അബൂഹുറൈറയൊക്കെ പറയുന്നത് അള്ളാഹു നബിയാണ്, അലിയിലേക്ക് പറഞ്ഞ അള്ളാഹു നബിയാണ്. രണ്ടും ബുഹാരികളുടെ തന്നെയാണ്, രണ്ടും ബുഹാരികളുടെ തന്നെയാണ്. അപ്പൊ ബുഹാരി നോക്കിയൊക്കെ എന്തെങ്കിലും മനസ്സിലാവൂ? എവിടെ എവിടെ നോക്കിയാണ്ടാ അവിടെ തർക്കം ആദമീന്റെ അവിടെ മാത്രം തർക്കോ? ആദ്യയിൽ പ്രതികൃതി നോക്കണോ? ഈ ജൂതന്മാരുടെ ആദ്യയിൽ ബുഹാരിയിൽ കൂടി പ്രചരിപ്പിച്ചപ്പോൾ ആ വിഷയത്തിൽ മാത്രം ബുഹാരിക്ക് തർക്കില്ല. വിഷയുടെ കാര്യത്തിൽ തർക്കാം, ഭാഗ്യവാദന കാര്യത്തിൽ തർക്കാം, റുക്കോയിൽ പോകുമ്പോ ചിലരുടെ കാര്യത്തിൽ തർക്കാം, റുക്കോയിൽ പോകുമ്പോൾ ഇവര് ചെല്ലണോന്നുള്ള കാര്യം തന്നെ തർക്കാം. അബൂഹുറൈറ പഠിപ്പിച്ചപ്പോ എല്ലാം പാടിക്കാവുന്ന രൂപത്തിൽ പഠിപ്പിച്ചത് മുസ്ലിം സ്ഥലത്തിൽ നിസ്കാരമാരുടെ അരിയും. അബൂഹുറൈറ പറഞ്ഞെന്താ? ഒറ്റ തഹ്‌കീറും വേണ്ട, ഒരു ഖവാസ്. അത് അള്ളാഹു റസൂൽ എന്ന് പറയട്ട് ഫാത്തിഹ ഏതാണെന്ന് ഒഴിവാക്കാൻ വേണ്ടി ഫാത്തിഹ പിന്നെ ഒരു ഖവാസ്. കവാസപ്പെട്ടാണ് കവാസക്കുമ്പോൾ ഒരു രണ്ടാവർത്തി മൂന്നാവർത്തി നാലാവർത്തി ഒക്കെ കവാസല്ലാതെ ഒരൊറ്റീ പോലും ചെന്ന് അത് എനി പഠിപ്പിച്ചത് ഇല്ലാതെ പഠിപ്പിച്ച മനുഷ്യരാണ് ഞാൻ മനസ്സിലായോസ്വലാത്തിന്റെ അടിയിൽ നമ്മുടെ സുഹാരി മുസ്ലിങ്ങളാണ്. എന്നിട്ട് ഉണ്ടാക്കി അള്ളാഹുള് ആദ്യം തീയതി ചെല്ലും. പിന്നെ ഉപ്പൂരും സുജിതരൊന്നും അള്ളാഹു അക്ബർ ഇല്ലാതെ മക്ക മദീനത്തെ മക്കത്തെ പള്ളികളിൽ മാലിയുടെ 10-15 വർഷക്കാലത്തെ ഭരണ സമ്പ്രദായത്തിൽ മക്കും മദീനത്തും ജഹിബീന പോലും തെല്ലാതെയായിരുന്നു അബൂ ഹുറൈറ വിശ്വസിച്ചിരുന്നത്. മുസ്ലിം പോലെ കിതാബിലൊക്കെ നോക്കിയാക്കാനായിട്ട് അബൂഹുറൈറയുടെ കാലത്താണ് ഇന്ത്യക്കാരാന്റെ ജഹിബി എന്ന് തർക്കണ്ടായിരുന്നത്. തർക്കല്ല അത് ജനിക്ക അപ്പൊ ജഹിബീന പോലും മക്കാരെ ഇല്ലാതായി. ആണെങ്കിൽ ചെല്ലണം, ഞാൻ നോക്കുകയാണ്, ഞാൻ ബാങ്ക് കൊടുക്കും, ബാങ്ക് കൊടുത്തിട്ട് നിങ്ങൾ എത്തുമ്പോഴേക്ക് നേരം കുറച്ച് വഴി പോകും. അതുകൊണ്ട് നിങ്ങൾ ഭഗവാനോട് പറഞ്ഞിരിക്ക, നിങ്ങൾ ബാധ്യമോദയത്ത് പെട്ടെന്ന് ആമീന്റെ അവിടേക്ക് എത്തരുത്, ഞാൻ വന്നിട്ട് ഇപ്പം കൂടി കൂടിയിട്ട് ആമീൻ ഉറക്കം ചെല്ലണം. അതുകൊണ്ട് ആ ബാധ്യമൊക്കെ എടുക്കണമെന്നല്ലേ, ഗോവായിട്ട് പോയാൽ മതി. മൂപ്പർ ബാങ്ക് കൊടുക്കാൻ പോയി, ശരീരത്തിൽ ബാങ്ക് തുടങ്ങിയത് മൂപ്പരാ പക്ഷെ ഇത്തരത്തിലുള്ള ചില സീക്രട്ട് ചരിത്രമുണ്ട്, അതും ബുഹാരി തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിലില്ലെങ്കിൽ കാര്യവും അത് അലിനബിന്റെ ആൾക്കാർ അബൂഹുറൈറ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അത് സമയത്ത്. അപ്പൊ അബൂഹുറൈറയുടെ നിത്യ പരമ്പരയിൽപ്പെട്ട ബുഹാരി തന്നെ അബൂഹുറൈറയെ സംബന്ധിച്ച് ഇന്നത് എഴുതിയിരിക്കുന്നു, ഇന്നത് പറഞ്ഞിരിക്കുന്നു, പറഞ്ഞതിന് ഇന്നത് കിട്ടി എന്ന് പറഞ്ഞാൽ അത് നിത്യം തെരുവ. എന്റെ ഈ 13 ഗ്രന്ഥത്തിലും ഞാൻ ഇങ്ങനെ പറയുക, ബുഹാരി മുസ്ലിം മുതലായ അബൂഹുറൈറയുടെ പക്ഷത്തുള്ള അനുയായികളായ ആൾക്കാർ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അബൂഹുറൈറ തനിജൂതനാണെന്ന് സ്ഥാപിച്ചത്. ജൂതനാണ് സ്ഥാപിക്കൽ ബുഹാരി മുസ്ലിമോടാണ് സ്ഥാപിക്കാൻ. നമ്മളൊക്കെ സഹാബിയിലും അശ്വല്ലാഹി ലാ ഇലാഹ അശ്വതനാണെന്ന് റസൂലുള്ളാഹി അറിയുന്നു. അശ്വല്ലാഹി ലാ ഇലാഹ അശ്വത് എന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ സഹാബിന്റെ സഹാബന. ഇനി അബൂഹുറൈറ സഹാബിന്റെ ഇങ്ങനെ കെട്ടു അവിടെ ഇല്ല. മരിക്കാൻ കാലത്ത് ലായിലാഹ ഇല്ലാതെ ചെല്ലി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പറയാണ്, ലായിലാഹ ഇല്ലാതെ ചെല്ലി കൊടുത്താൽ മതി, മുഹമ്മദ് റസൂലുള്ള ചെല്ലി കൊടുക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും കെട്ടുന്നു മരിക്കാൻ കിടക്കുന്ന ആൾക്കാർക്ക് പോയിട്ട് സാഹചര്യം ചെല്ലി കൊടുക്കുമ്പോ ഒക്കെ ലായിലാഹ ഇല്ലാതെ ചെല്ലി കൊടുക്കുള്ളൂ. മുഹമ്മദ് റസൂലുള്ള അഥവാ ലായിലാഹ ഇല്ലാതെ മതി എന്ന് പറഞ്ഞിട്ട് അബൂഹുറൈറ പറഞ്ഞ് മാറി അവിടെ മറ്റൊരു കട്ടിക്കല. ഇത് അബൂഹുറൈറയോട് മുഹമ്മദ് റസൂലുള്ള മരിക്കുമ്പോൾ പോലും മുഹമ്മദ് റസൂലുള്ള ചെല്ലി ഉണ്ടാവും. പ്രത്യേകം ഖുർആൻ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു വെച്ച ആയത്ത്.
അല്ലാഹുവിൻ തോഴൻ ഇബ്രാഹിം നബിയും അന്നാളിൽ പാടിയത് എനിക്ക് ദാമായിരം ആയിരം അന്തിയ മുർസൽകൾ പാടിയതിൽ പാടിയ ിൽ